الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهد المرأة الله تعالى نمى بوميل سرطيشة للاد سرطيشة بوميل ايك پرنجاشة للاد اوان عبادت جيان ويندي وما خلق الجن والإنس إلا ليعبدون എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ മനുഷ്യനെയാകട്ടെ ജിന്നിനെയാകട്ടെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല മാ ഉരീദു മിൻഹും മിൻ റിസ്ഖ് അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും റിസ്ഖ് എനിക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല വല ഉരീദു അൻ യുത്ഇമൂൻ അവരെനിക്ക് ഭക്ഷണം തരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്നല്ലാഹു ഹുവർ റസാഖു ദുൽ ഖുവത്തിൽ മതീൻ നേരെ തിരിച്ച് അള്ളാഹുവാണ് അവർക്ക് അങ്ങോട്ട് റിസ്ക് കൊടുക്കുന്നവൻ അപ്പോൾ അള്ളാഹു തആല നമ്മുടെ റിസ്ക് ഏറ്റെടുത്തിരിക്കുന്നു ഇബാദത്ത് അങ്ങോട്ട് ചെയ്യാൻ നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ഇന്ന് ആളുകൾ അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ള ഈ കാര്യം അതിൽ തിരക്കൂട്ടിയിട്ട് നമ്മൾ ഏൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആയിക്കൂടെ നമ്മുടെ അവസ്ഥ. നമ്മുടെ ഇബാദത്തുകൾ നന്നാക്കുവാനും വർദ്ധിപ്പിക്കുവാനും നമ്മൾ ശ്രമിക്കണം. അത് അള്ളാഹു തആല ഉദ്ദേശിച്ച രൂപത്തിൽ അള്ളാഹു നമ്മൾ ഏത് രൂപത്തിൽ ഇബാദത്ത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുവോ ആ രൂപത്തിൽ അള്ളാഹുവിന് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടതുണ്ട്. ബസീറത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു തആല ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അല്ലാതെ ആരെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ എവിടെയെങ്കിലും കേട്ടു ഇങ്ങനെയുള്ള കേട്ടുകൾ വ്യാപരുത് നമ്മുടെ ദീൻ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ ആർക്കാണോ അള്ളാഹു ഖൈർ ഉദ്ദേശിക്കുന്നത് യുഫഖിഹു ഫിദ്ദീൻ അവൻ അള്ളാഹു ദീനിൽ ഫിഖ് നൽകും ദീനിൽ അറിവ് നൽകും. ഞാൻ നമസ്കരിക്കുന്നത് ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഉദു എടുക്കുന്നത് ഇന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊരു യക്കീൻ നമുക്കുണ്ടായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ദീൻ പഠിക്കണം. ത്വലബുൽ ഇൽമി ഫറീദത്തുൻ അലാ കുല്ലി മുസ്ലിം ഇൽമ് പഠിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിനും ഫർളാണ്. ഇപ്പോൾ വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് റമദാൻ മാസം വരുമ്പോൾ അല്ലെങ്കിൽ ഉംറക്ക് പോകുന്ന സമയത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു സീസണിനനുസരിച്ചാണ് ആളുകൾ ദീൻ പഠിക്കുന്നത്. ആ സീസണിൽ ചെയ്യാനുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ തിരക്കിട്ട് പഠിക്കും. അത് തന്നെ അടുത്ത വർഷം റമദാൻ ആകുമ്പോൾ ആർക്കും ഓർമ്മ ഉണ്ടായിരിക്കില്ല. എന്നാൽ അങ്ങനെ ആവരുത് പഠിക്കുന്നത്. നമ്മൾ ദീനിന്റെ അറിവ് എൽമ് അതിനെ സീരിയസ് ആയിട്ട് കാണണം. നമ്മുടെ വർഷത്തിൽ എല്ലാ ദിവസവും അറിവ് പഠിക്കാൻ വേണ്ടി നമ്മൾ സമയം മാറ്റിവെക്കണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങൾ നമ്മൾ അന്വേഷിച്ചു പോകണം. അയ്യൂബ് സുഫ്തിയാനി റഹ്മത്തുള്ള പറഞ്ഞു ലാ തസ്കുൻ ബലദൻ ഒരു രാജ്യത്ത് നീ ജീവിക്കരുത് ലാ യകൂനു ഫീഹി ആലിമുൻ യുഫ്തീക അൻ അംരി ദീനിക് നിന്റെ ദീനിന്റെ കാര്യത്തിൽ നിനക്ക് ഫത്വ തരുന്ന ഒരു സംശയമുണ്ടായാലത് ചോദിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പണ്ഡിതനില്ലാത്ത നാട്ടിൽ നീ ജീവിക്കരുത് വലാ തൊബീബുൻ യുംബിഉകാൻ അംരി ബദനിക് നിന്റെ ശരീരത്തിന്റെ കാര്യം നിനക്ക് പറഞ്ഞു തരുന്ന ഒരു ഡോക്ടറും ഇല്ലാത്ത നാട്ടിൽ നീ ജീവിക്കരുത്. ഡോക്ടർ ഇല്ലാത്ത നാട്ടിൽ നമ്മൾ ജീവിക്കൂല. ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുപോയാക്കിയാൽ നമ്മൾ എത്രയും പെട്ടെന്ന് പുറത്തു ചാടാൻ ശ്രമിക്കും അല്ലെങ്കിൽ അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെ എന്തെങ്കിലും നമ്മൾ പരിഹാരം ഉണ്ടാക്കും. പക്ഷെ നമ്മുടെ ശരീരത്തെക്കാളും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആത്മാവ്. നമ്മുടെ ഭൗതിക ജീവിതത്തെക്കാളും വലുതാണ് നമ്മുടെ പരലോകം. അതിന്റെ കാര്യത്തിന് നമ്മൾ അതിനേക്കാൾ താല്പര്യം കാണിക്കേണ്ടതുണ്ട്, ഗൗരവം കാണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ദീനിനെ ആ രീതിയിൽ പഠിക്കണം. ഏതെങ്കിലും ലഘുലേഖകൾ അല്ലെങ്കിൽ എളുപ്പവഴികളായി ടാബ്ലറ്റുകളായിട്ട് നോമ്പിന്റെ നിയമങ്ങൾ ഒരു പുറത്ത് മാത്രം അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം എന്ന് നമ്മൾ വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചാൽ നമുക്ക് കുറെ തെറ്റിദ്ധാരണകളാണ് കിട്ടുക, അല്ലെങ്കിൽ കുറെ അറിവില്ലാത്ത ഒരാളെ തക്ലീദ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും നമ്മൾ ചെന്നപ്പെടുന്നത്. നേരെ മറിച്ച് നമ്മൾ ഇൽമ് ഉലമാക്കളുടെ അടുത്തുനിന്ന് പഠിക്കണം. അതിന് സാധിക്കുമെങ്കിൽ പരമാവധി നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം. ഇനി റമദാനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ റമദാൻ അടുത്തിട്ടുണ്ട്. ഇപ്പൊ പോയിട്ട് എന്തായാലും നമുക്ക് വിശാലമായിട്ട് പഠിക്കാൻ സാധിക്കില്ല. പക്ഷെ ഭാവിയിൽ നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി ഞാൻ എന്നോടും നിങ്ങളോടും നിർദ്ദേശിക്കുകയാണ്, ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മളെല്ലാവരും പരമാവധി ശ്രമിക്കുക. ദീനിന്റെ ഫിഖ് എന്ന് പറയുന്നത് ഫിഖ് എന്ന വാക്കിന് അൽഫഹം എന്നാണ് അർത്ഥം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്തുകൾ, അമലിയായിട്ടുള്ള ഇബാദത്തുകൾ, നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഇബാദത്തുകൾ ഏത് രീതിയിൽ ചെയ്യണമെന്ന് ഖുർആനിലും സുന്നത്തിലും വഹ്യായിട്ട് ഇറക്കിയോ അത് പഠിക്കുന്നതാണ് ഫിഖ് എന്ന് സാങ്കേതികമായിട്ട് പറയുന്നത്. ശരീഅത്തിൽ ഫിഖ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഫിഖിൽ ഉലമാക്കൾ ഒരു വിഷയത്തിന് മസ്അല എന്നാണ് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും മസ്അല. മസ്അല എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയൊരു വിഷയം. അപ്പോൾ ഒരു കിതാബ്, അതാണ് ഒരു പുസ്തകത്തിനാണ് കിതാബ് എന്ന് പറയുന്നത്. ആ കിതാബ് അതിൻ്റെ ഉള്ളിൽ വ്യത്യസ്തമായ അധ്യായങ്ങളായി തിരിച്ചിട്ടുണ്ടായിരിക്കും, ബാബുകളാക്കിയിട്ടുണ്ടായിരിക്കും. ആ ബാബിനുള്ളിൽ ഫസൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുമുള്ള അധ്യായങ്ങളാക്കിയിട്ടുണ്ടായിരിക്കും. അതിനെയും പിന്നെ പിളർത്തിയിട്ട് മസ്അല. മസ്അല എന്ന് പറയുന്നതാണ് ഏറ്റവും ലാസ്റ്റ് പോയിന്റ്, ഒരു വിഷയം, ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് മസ്അല എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തോന്നുന്ന കുറേ സംശയങ്ങൾ അതൊക്കെ ഫിഖിന്റെ കിതാബുള്ള ഒരു മസ്അലയായിരിക്കും. അപ്പോൾ കിതാബുകൾ പഠിച്ചാൽ നമുക്കതൊക്കെ ഒരു സംശയം എന്നത് മാറിയിട്ട് നമുക്ക് അറിവുള്ള ഒരു മസ്അല ആയിട്ടത് മാറും. അപ്പൊ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളെ നിർബന്ധമായി അറിയേണ്ടതും അതുപോലെ തന്നെ നമുക്ക് കിതാബിൽ നമുക്ക് വായിക്കാം. ഇത് ഒറ്റ ഒരു ദിവസം കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ നമ്മൾ മനസ്സിലാക്കി കഴിയുന്നതല്ല. നോമ്പിന്റെ ആയാലും ഏതൊരു ഇബാദത്തിന്റെ ആയാലും മഹ്കാമാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പൊ കിതാബ് സിയാം എന്ന് പറഞ്ഞാൽ അത് അതിലൊരു 500-600 ചിലപ്പോൾ 1000 മസാലകളൊക്കെ ഫിഖിന്റെ കിതാബിലുണ്ടാവും നോമ്പുമായി ബന്ധപ്പെട്ട്. അതെല്ലാം നമുക്ക് ഒറ്റയെടുത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ പതുക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻഷാല്ലാ വായിക്കാം. ഒന്നാമത്തെ നോമ്പുമായി ബന്ധപ്പെട്ട ഒരു മസാല, തബീയത്തുൻ നിയ്യത്തി ഫി സിയാമി റമദാൻ ഫി സിയാമിൽ ഫർദ്. ഫർളായ നോമ്പിന് തബീയത്തുൻ നിയ്യ, നിയ്യത്ത് രാത്രി വെക്കേണ്ടതുണ്ട്. രാത്രി തന്നെ ഫർളായ നോമ്പിന് നിയ്യത്ത് വെക്കേണ്ടതുണ്ട്. ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇമാം അഹമ്മദ്, ഇമാം മാലിക്, ഇമാം ഷാഫിഈ ഇവരൊക്കെ രാത്രിയിൽ നിയ്യത്ത് വെക്കൽ വാജിബാണ് എന്നാണ് പറയുന്നത്. അതിനവരുടെ ദലീൽ ഇന്നമല അമലു ബിന്നിയാത്ത്, ഏതൊരു അമലും അതിന്റെ പിന്നിലുള്ള നിയ്യത്തനുസരിച്ചാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നത്. എന്നാൽ അബു ഹനീഫ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് റമദാനിലെ നോമ്പിന് സവാലിന് മുമ്പായിട്ട്, ളുഹറിന് മുമ്പായിട്ട് നിയ്യത്ത് വെച്ചാൽ മതിയെന്നാണ്. ഇതൊരു ശാദായ കൗലാണ്, അത് ദലീലില്ലാത്ത ഒരു കൗലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹായ ഒരു ഹദീസ് വന്നിട്ടുണ്ട്, മൻ ലം യുബയ്യിദ് നിയ്യത്ത ബിസ്സിയാം ഫലാ സിയാമല. ആരാണോ രാത്രിയിൽ നോമ്പിനുള്ള നിയ്യത്ത് വെക്കാത്തത് അവന് നോമ്പില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇമാം നവവി റഹിമഹുല്ലാ പറയുന്നത്. ലൗ സല്ലംന അന്നഹു കാന ഫർളൻ فقد كان ابتداء فرضه عليهم من حين بلغهم ولم يخاطبوا بما قبله كأهل قباء في استقبال الكعبة فإن استقبالها بلغهم في أثناء الصلاة. എന്നാൽ തബീദു നിയ്യത്തി ഫീ സൗമി തതവ്വു, സുന്നത്തായ നോമ്പിനാണെങ്കിൽ രാത്രിയിൽ നിയ്യത്ത് വെക്കണോ വെക്കേണ്ടേ ആവശ്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ നിയ്യത്ത് വെക്കേണ്ടതില്ല, നേരം വെളുത്താലും സുന്നത്തായ നോമ്പാണെങ്കിൽ നമുക്ക് ഫജറിന് ശേഷമാണെങ്കിലും നിയ്യത്ത് വെക്കാം എന്നുള്ളതാണ് ശരിയായ അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ ഭാര്യമാരുടെ അടുക്കൽ പോയി നിങ്ങളുടെ അടുക്ക ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഇന്നി സ്വായിമുൻ അസ്ബഹ ഇന്ദകും ഷൈ, നിങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ തക്കൂലില്ല, അവർ പറഞ്ഞു ഇല്ല. അപ്പൊ യക്കൂലു ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ഹലിയസുമുൻ നിയ്യത്തു ലികുല്ലി യൗമിൻ അലാ ഹിദ, ഓരോ ദിവസവും നമ്മൾ നോമ്പിന് അന്നന്നത്തെ നോമ്പിന് പ്രത്യേകം പ്രത്യേകം നിയ്യത്ത് വെക്കണോ? അം തക്ഫീഹി നിയ്യത്തുൻ വാഹിദുൻ ലിശൈ റമദാൻ, അതല്ല റമദാൻ മാസത്തിന് മൊത്തത്തിലൊരു നിയ്യത്ത് മതിയോ? ഇതിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഓരോ ദിവസത്തിനും വേറെ വേറെ നിയ്യത്ത് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനവർ തെളിവായി പറയുന്നത് ഒരു ആയത്തോ ഹദീസോ പറയാനില്ല, നേരെ മറിച്ച് അവർ പറയുന്നത് ഓരോ ദിവസത്തെ നോമ്പും ഒരു ഇബാദത്താണ്. റമദാനിൽ ഒരു ദിവസത്തെ നോമ്പ് ഒരു ഇബാദത്ത്, പിറ്റേ ദിവസത്തെ നോമ്പ് വേറെ ഇബാദത്ത്. അതുകൊണ്ടാണ് നമുക്ക് ഇടക്ക് നോമ്പ് വിടാനുള്ള അനുവാദം തന്നിട്ടുള്ളത് യാത്രക്കാരനും ഉതിരുള്ളവർക്കും. ഒറ്റ ഒരു ഇബാദത്തായിരുന്നെങ്കിൽ നമ്മൾ ഒരു ദിവസം നോമ്പ് നഷ്ടപ്പെട്ടാൽ മൊത്തം റമദാൻ നോക്കേണ്ടിരുന്നു. അപ്പൊ റമദാൻ നോമ്പ് എന്നുള്ളത് ഒരു ഇബാദത്തല്ല, റമദാൻ ഓരോ ദിവസവും വേറെ വേറെ ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തിനും വേറെ നിയ്യത്ത് വേണം എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു. പക്ഷേ ഇമാം മാലിക്കും ഇമാം അഹമ്മദും അതുപോലെയുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അവരൊക്കെ പറയുന്നത് തക്ഫി നിയ്യത്തു ഫി അവ്വലിഹി മാ ലം യഖ്തഉഹു ഉദ്ർ, ഒരു ഉദറിന്റെ പേരിൽ നോമ്പ് മുറിക്കാത്തിടത്തോളം കാലം. ഇപ്പൊ 10 ദിവസം തുടർച്ചയായി നോമ്പ് നേരിടും, 11-ാമത്തെ ദിവസമാണ് ഒരു യാത്ര പോകുന്നത്. അപ്പൊ ഈ 10 ദിവസത്തിന് ഒരു നിയ്യത്ത് മതി. പിന്നെ ഈ ഉദറിന് വേണ്ടി നോമ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നീട് നീ അത് പുതുക്കിക്കൊണ്ട് ബാക്കി നോറ്റാൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മറ്റൊരു മസാല റമദാനുമായി നോമ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു മസാല തഅജീലുൽ ഫുതൂർ, നോമ്പ് തുറക്കുന്നത് തിരക്ക് കൂട്ടുക, നോമ്പ് തുറക്കുന്നത് പെട്ടെന്ന് തുറക്കുക. സഹലുബ് സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യസാലു الناس بخير ما عجلوا الفطر. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ജനങ്ങൾ ഫിത്ർ നോമ്പ് തുറക്കാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നിടത്തോളം കാലം അവർ ഖൈറിലായിരിക്കും. ഇത് പറയാൻ കാരണം എന്താണ്? നോമ്പ് തുറക്കാൻ വേണ്ടി തിരക്ക് കൂടുന്നിടത്തോളം കാലം ജനങ്ങൾ ഖൈറിലായിരിക്കും എന്ന് പറയാൻ കാരണം അത് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മാർഗത്തിനെതിരായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ നോമ്പ് തുറന്ന ഒരാള് ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ തുറന്നു, അതായത് ബാങ്ക് അഞ്ചു മിനിറ്റ് വൈകിട്ടാണ് നാട്ടിൽ കൊടുക്കുന്നത്, അത് നോക്കി നിൽക്കാതെ നേരത്തെ തുറന്നു, അതുകൊണ്ട് ശരീരത്തിന് ഒരു ശക്തി കിട്ടുന്നുണ്ട്. നേരത്തെ നോമ്പ് തുറക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ ആശ്വാസം അല്ല ഈ പറയുന്നത്, ജനങ്ങൾ ഖൈറിലായിരിക്കും എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇസ്ലാമിന്റെ ഒരു അസല്, ഇസ്ലാമിക ശരീരത്തിന്റെ ഒരു അടിസ്ഥാന തത്വമാണ് കാഫിറുകൾക്ക് എതിരാവുക എന്നുള്ളത്. അത് നടക്കുന്നുണ്ട് നേരത്തെ നോമ്പ് തുറക്കുമ്പോൾ. അതാണ് ഇവിടെ ലായസാൽ ബിഖൈറിൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മറ്റൊരു ഹദീസിൽ പറഞ്ഞു, ഇമാം അഹ്മദും അബൂദാവൂദും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസ്, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ലാ യസാലുദ്ദീൻ ളാഹിറൻ, ദീൻ ഉയർന്നു നിൽക്കും, മാ അജ്ജല الناس الفطره, ജനങ്ങൾ നോമ്പ് തുറക്കാൻ തിരക്ക് കൂട്ടുന്നിടത്തോളം കാലം അത്രയും കാലം ദീനിന് ഇജ്ജത്ത് ഉണ്ടാകും. ലിഅന്നൽ യഹൂദ വന്നസാറ യുഅഖിറൂൻ, കാരണം ജൂതന്മാരും ക്രിസ്ത്യാനികളും നോമ്പ് തുറക്കുന്നത് വൈകിപ്പിക്കുന്നവരാണ്. വളുഹൂറുദ്ദീൻ മുസ്തൽസിമുൻ ലിദവാമിൽ ഖൈർ, ദീന് ഉയർന്നു നിന്നാൽ അവിടെ ഖൈർ ഉണ്ടാകും. എന്താണ് ഖൈർ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീൻ നമ്മൾ ഉയർത്തിപ്പിടിച്ചാൽ ആ നാട്ടിൽ ഖൈർ ഉണ്ടാകും. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ, അള്ളാഹുവിന്റെ ഒരു വലിയ കൽപ്പന അനുസരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്, ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിക്കൊണ്ട് ഈ കാര്യം ചെയ്യുന്നത്, നേരത്തെ നോമ്പ് തുറക്കുന്നത്. അപ്പോൾ അള്ളാഹു അതിന് ഫലമായി ബർക്കത്ത് നൽകും, ഭൂമിയിൽ ഖൈർ ഉണ്ടാകും. ഇതാണ് ഇതിന്റെ ഉദ്ദേശം. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോവുകയായിരുന്നു, ബുഖാരിയിൽ മുസ്ലിമുള്ള ഹദീസാണ്. കുന്ന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സഫർ, ഞങ്ങളൊരു യാത്രയിലായിരുന്നു. ഫലമ്മാ ഗറബത് ശംസു ഖാൽ യാ ഫുലാനു ഇൻസിൽ ഫജ്ദഹ് ലനാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ പേരെടുത്ത് വിളിച്ചിട്ട് നീ വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾക്ക് പിന്നെ വെള്ളം കലക്കി തരണം, നോമ്പ് തുറക്കാനല്ല. ഖാലിയാ റസൂലുള്ളാ ഇന്ന അലൈക നഹാരൻ, റസൂലെ ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചിട്ടില്ല, വെളിച്ചം ഇനിയും ബാക്കിയുണ്ട്. ഖാല ഇൻസിൽ ഫജ്ദഹ് ലനാ, ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു. ഫനസല ഫജ്ദഹ് ലഹും, അങ്ങനെ അയാൾ അവസാനം ഇറങ്ങി വെള്ളം ഉണ്ടായിക്കണം. ഫശരിബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കുടിക്കുകയും ചെയ്യും. ഇതൊക്കെ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും എതിരാകാൻ വേണ്ടി എത്രയും പെട്ടെന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി തിരക്ക് കൂട്ടിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇനി ഈ തിരക്ക് കൂട്ടുക എന്നുള്ളത് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള പറയുന്നു, വത്തഫഖൽ ഉലമ, ഉലമാക്കളൊക്കെ ഏകോപിച്ചിട്ടുണ്ട്, അല അന്ന മഹല്ല ദാലിക ഇദാ തഹഖഖ ഉറൂബു ശംസി ബിർറുയ, കണ്ണുകൊണ്ട് കണ്ടിട്ട് സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായാലാണ് തിരക്ക് കൂട്ടേണ്ടത്. ആരെങ്കിലും ഒരാൾ കണ്ണുകൊണ്ട് കണ്ടിട്ട് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് കണ്ടു, അങ്ങനെ കാഴ്ച കൊണ്ട് സൂര്യന്റെ അസ്തമയം ഉറപ്പായതിനു ശേഷമാണ് തിരക്ക് കൂട്ടുന്നത്. അതല്ലാതെ ഷെക്കിലായിരിക്കുന്ന സമയത്ത് തിരക്ക് കൂട്ടേണ്ടതില്ല. സൂര്യൻ അസ്തമിച്ചോ ഇല്ലേ എന്ന് നമുക്ക് സംശയമുണ്ട്, ആ സമയത്ത് തിരക്ക് കൂട്ടേണ്ടതില്ല എന്നത് ഇജ്മാ ഉണ്ട് എന്ന് ഇബ്നു ഹജർ റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ തഅഖീറു സുഹൂർ, തഅഖീറു സുഹൂർ, അത്താഴം കഴിക്കുന്നത് പിന്തിപ്പിക്കുക എന്നുള്ളത്, അതും സുന്നത്തായ ഒരു കാര്യമാണ്. യുസ്തഹബ്ബു തഅഖീറു സുജൂദ് സുഹൂർ ലിമാ ജാഅ ഫി സഹീഹൈൻ, ബുഖാരിയിലും മുസ്ലിമിലും വന്നിരിക്കുന്ന ഒരു ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തസഹ്ഹർന മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ അത്താഴം കഴിച്ചു. ഥുമ്മ ഖുംനാ ഇലാ സ്വലാ, പിന്നീട് ഞങ്ങൾ ഫജ്ർ നമസ്കരിക്കാൻ വേണ്ടി പോയി. ഖുൽതു കം കാന ബൈനൽ അദാനി വസ്സുഹൂർ, അപ്പോൾ ഞാൻ ചോദിച്ചു, അത്താഴവും അദാനും ഫജ്റിന്റെ ബാങ്കും തമ്മിൽ എത്ര സമയമുണ്ടായിരുന്നു? ഖാല ഖദ്റു 50 ആയ, 50 ആയത്ത് ഓതുന്ന സമയം. ഇത് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് 50 ആയത്ത് ഇപ്പോൾ നമ്മൾ ഓതി നോക്കിയാൽ ഒരു ഇടത്തരം ആയത്തുകളാണ് ഓതുന്നതെങ്കിൽ 15-20 മിനിറ്റൊക്കെ സമയമുണ്ടായിരിക്കും. അപ്പം അത്ര സമയം മാത്രം ഫജർ ബാങ്കിന് തൊട്ട് മുമ്പായിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്താഴം കഴിച്ചിരുന്നത്. അത്താഴം കഴിക്കുക എന്നുള്ളത് മുഅക്കദത്തായിട്ടുള്ള ഒരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹ്ഹറു ഫഇന്ന ഫിസ് സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കുക, അത്താഴത്തിൽ ബർക്കത്തുണ്ട്. ഈ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യില അതിനെക്കുറിച്ച് ചില ഉലമാക്കൾ പറഞ്ഞത് അൽ അജ്റു വസ്സവാബ്, വലിയ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വഖീല മറ്റൊരു ഖൗല, അൽ ബറക്കത്തു തഹ്സുലു ബി തഖവ്വി സ്വായിമി അല സിയാം, നോമ്പിൽ നമുക്ക് ശക്തി ഉണ്ടാകും, നോമ്പ് പൂർത്തിയാക്കാനുള്ള ഒരു കരുത്തുണ്ടാകും, അതാണ് ബർക്കത്ത്. വനശാതുഹി ലഹു ഫയുനാസിബുൽ ഫത്ഹ്, അങ്ങനെയാകുമ്പോൾ സഹൂർ എന്നാണ്, അത്താഴം കഴിക്കുന്ന ഭക്ഷണം എന്നാണ് സഹൂർ എന്ന് പറഞ്ഞാൽ. അത് ഒരാൾക്ക് ശക്തി കൊടുക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇതും ജൂത ക്രിസ്ത്യാനികൾക്കെതിരാകുന്ന ഒരു കാര്യമാണ്. സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫസ്ലു മാ ബൈന സിയാമിനാ വ സിയാമി അഹ്ലിൽ കിതാബ് അക്ലതു അസ്സഹർ. നമ്മുടെയും അഹ്ലുൽ കിതാബിന്റെയും നോമ്പ് തമ്മിലുള്ള വ്യത്യാസം അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. ഇനി സഹൂറിന്റെ, അത്താഴം കഴിക്കുന്നതിന്റെ വിധി എന്താണ്? ഇബ്നുൽ മുൻദിർ റഹിമഹുള്ള പറഞ്ഞു, അജ്മഅത്തുൽ ഉമ്മ അലാ അന്ന സഹൂറ മന്ദൂബുൻ ഇലൈഹി മുസ്തഹബ്ബുൻ ലാ ഇസ്മ അലാ മൻ തറകഹു. ഉപയോഗിച്ചാൽ കുറ്റമില്ല, എന്നാൽ മുസ്തഹബ്ബാണ്, വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഇനി എന്ത് കഴിച്ചാലാണ് അത്താഴം ആയി എന്ന് പറയാൻ സാധിക്കുക? എന്താണ് അത്താഴത്തിന് വേണ്ടി കഴിക്കേണ്ടത്? ഏറ്റവും കുറഞ്ഞത് എന്ത് കഴിക്കണം? ഇബ്ൻ ഹജർ റഹിമഹുള്ള പറഞ്ഞു, യഹ്സുലു സഹൂർ ബി അഖല്ലിമാ യതനാവലുൽ മർഉ മിൻ മാഖൂലിൻ ഔ മശ്റൂബ്. ഒരു മനുഷ്യൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്ന ഏറ്റവും ചെറിയ വസ്തു, അത് മതി അത്താഴമാകാൻ വേണ്ടി. അബു സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന സഹൂറ ബറക, അത്താഴം ബർക്കത്താണ്, ഫലാ തദഉ, നിങ്ങൾ അത് ഉപേക്ഷിക്കരുത്. വലോ അയ്യ ജറഅ അഹദുക്കും ജറഅത്തൻ മിൻ മാ, നിങ്ങളൊരാൾ ഒരു ഇറക്ക് വെള്ളം കുടിക്കുകയെങ്കിലും ചെയ്യണം അത്താഴത്തിന്റെ സമയത്ത്. ഫഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൽ മുത്തസഹ്ഹിരീൻ, അല്ലാഹുവും അവന്റെ മലക്കുകളും അത്താഴം കഴിക്കുന്ന ആളുകളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇനി അദാന്റെ സമയത്ത്, ഫജറിന്റെ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തുടർച്ചയായി തിന്നുകയും കുടിക്കുകയും ചെയ്യാൻ പറ്റുമോ? ബാങ്ക് കഴിയുന്നതുവരെ തിന്നാനും കുടിക്കാനും പറ്റുമോ? ഇതാക്കാനൽ മുഅദ്ദിനു ലാ യുഅദ്ദിനു ഇല്ലാ ബഅദ തയഖ്ഖുനി തുലുൽ ഫജർ. ഫജർ ആയിട്ടുണ്ട് എന്ന് ശരിക്കും മനസ്സിലായി, നോക്കി ബാങ്ക് കൊടുക്കാൻ കഴിയുന്നവരെ മുഅദ്ദിനാണ് ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ, ഫൈനൽ വാജിബൽ ഇംസാഖ്, അവിടെ വെച്ച് നിർത്തണം എന്നുള്ളതാണ്. നമ്മൾ അതോടുകൂടി നിർത്തണം. യഖൗലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖുലു വശ്റബു ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മ മക്തൂം. ഇബ്നു ഉമ്മ മക്തൂം റഹിമഹുള്ളാ, അദ്ദേഹം ഇങ്ങനെ നോക്കി നല്ല സമയം കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹം അതാണ് ബാങ്ക് കൊടുക്കുമായിരുന്നുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന്റെ ബാങ്ക് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തു കൊള്ളുക. ഇനി തുലുവുൽ ഫജർ, ഫജർ ഉദിക്കുന്നത് അറിയാത്ത ഒരു മോദിനാണ് ബാങ്ക് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നിർത്തേണ്ടതില്ല. വൽ ഔല വൽ അഹ്വത്തു യുംസിക് ഇഹ്തിയാത്തൻ ലിദീനിഹി. പക്ഷെ നമ്മുടെ ദീനിന്റെ ഒരു ഇഹ്തിയാത്ത്, സേഫർ സൈഡ് എടുക്കുക. നമുക്ക് രണ്ട് ചാൻസ് ഉണ്ടാകുമ്പോൾ അതിൽ കൂടുതൽ നമ്മുടെ ദീനിന് സുരക്ഷിതത്വം നമ്മൾ ഉറപ്പുവരുത്തുക എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിർത്തുന്നതാണ് നല്ലത്. ദഅമാ യരീബുക ഇലാമാ ലാ യരീബുക, നിനക്ക് സംശയമുള്ളത് നീ ഉപേക്ഷിച്ച് ഉറപ്പുള്ള കാര്യം പിന്തുടരുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, ഇബ്നു ഉസൈമീൻ, ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുമുല്ലാ, ഇവരൊക്കെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഇതേ ഫത്വയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ നോമ്പ് തുറക്കാൻ വേണ്ടി എന്താണ് സുന്നത്തായിട്ടുള്ളത്? ഒരു ഹദീസ് ഉണ്ട്, ഇമാം അൽ ഹാകിം ഇബ്ൻ ഹിബ്ബാൻ അവരൊക്കെ ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ഹദീസാണ്. സൽമാൻ ഇബ്നു ആമിർ അദ്-ദബ്ബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഫ്തറ അഹദുക്കും ഫൽയുഫ്തിർ അലാ തംറിൻ, നിങ്ങൾ ആരെങ്കിലും നോമ്പ് തുറക്കുകയാണെങ്കിൽ തംർ, ഈത്തപ്പഴം ഉപയോഗിച്ച് നോമ്പ് തുറക്കുക. ഫഇൻ ലം യജിദ് ഫൽയുഫ്തിർ അലാ മാഇൻ, ഇല്ലെങ്കിൽ വെള്ളം കുടിച്ച് നോമ്പ് തുറക്കുക. ഫഇന്നഹു തഹൂറുൻ, അത് ശുദ്ധമാണ് വെള്ളം. അതുപോലെ മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു ഖബ്ല അൻ യുസല്ലി അലാ റത്വബാതിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കാറുണ്ടെന്ന് റുതബ് പച്ച കാരക്ക കഴിച്ചുകൊണ്ടായിരുന്നു. ഫഇൻ ലം തകുൻ റത്വബാതിൻ ഫതുമൈറാത്, അത് കിട്ടിയില്ലെങ്കിൽ സാധാരണ കാരക്ക പഴുത്ത ഇതപ്പഴം. ഫഇൻ ലം തകുൻ തുമൈറാതുൻ ഹസാ ഹസ്വാതിൻ മിനൽ മാ, അത് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം കുറച്ച് ഇറക്ക് വെള്ളം കുടിക്കുമായിരുന്നു. പക്ഷെ ഈ ഹദീസുകൾ, രണ്ട് ഹദീസുകളും സഹീഹ് ബുഖാരിയിലോ സഹീഹ് മുസ്ലിമിലോ ഉള്ളതല്ല. അതേപോലെ അറിയപ്പെട്ട പല പണ്ഡിതന്മാരും അബൂ സുർആ അബൂ ഹാത്തിം റഹിമഹുമല്ലാ അവരൊക്കെ വിമർശിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് ലൈഫാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ഈ ഹദീസിനെ ലൈഫാക്കിയിട്ടുണ്ട്. അപ്പം നോമ്പ് തുറക്കാൻ എന്തുകൊണ്ട് നോമ്പ് തുറന്നാലും മതിയാകും, പ്രത്യേകിച്ച് സുന്നത്തിന്റെ വസ്തു എന്നില്ല. فعلى هذا ادون دنا فيفطر الانسان على ما تيسر له من الطيبات. നല്ല ഒരു വസ്തു എന്ത് കിട്ടിയാലും ഹലാലായ എന്തുകൊണ്ട് നോമ്പ് തുറക്കാം. ഹത്ത വലു അല ശുർബതി മാ, വെള്ളം കുടിച്ചിട്ടാലും. ഫഖദ് സബത അൻ ദബിയ അല ഇബ്നു ഹിബ്ബാൻ മിൻ ഹദീസ് അനസ് അനസ് റളിയല്ലാഹു അൻഹു അടുക്കൽ നിന്ന് സഹിഹായി വന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറഞ്ഞു, മാ റായതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തു സല്ല സ്വലാത്തുൽ മഗ്രിബ് ഹത്ത യുഫ്തിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കാതെ മഗ്രിബ് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. വലൂ കാന അല ഷുർബത്തിമാ, ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും. അപ്പോ വലൂ അല ഷുർബത്തിമാ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വെള്ളം അടക്കം എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടല്ലാതെ മഗ്രിബ് നമസ്കരിക്കൂല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്തെങ്കിലും ഇന്ന് ഒരു നോമ്പ് തുറക്കുക. ഇനി അടുത്തൊരു മസല, ദുആഉൽ ഇഫ്താർ, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ. നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആ എന്ന് പറഞ്ഞിട്ട് എല്ലാ സ്ഥലങ്ങളും പല ദുആകളും കാണുന്നുണ്ട്. ഇത് ഹദീസുകൾ വന്നിട്ടുള്ളതാണ്, പക്ഷേ അതിലൊന്നും തന്നെ സഹിഹല്ല. നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആകൾ എന്ന് പറയുന്ന ഒരു ദുആയും സഹിഹല്ല. അല്ലാഹുമ്മ ലക്കസുംന വഅല റിസ്ഖിക അഫ്തർന ഫതഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം എന്നൊരു ദുആയുണ്ട്. അതുപോലെ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ലക്കസുംതു വഅല റിസ്ഖിക അഫ്തർതു എന്ന ദുആയുണ്ട്. ذهب الظما وابتلت العروق وثبت الاجر ان شاء الله എന്ന ഹദീസ് ഉണ്ട്. ഈ ഹദീസുകളൊക്കെ ലൈഫ് ആണ്. അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് ദുആ ചെയ്താൽ ഉത്തരം കിട്ടും, ഈ ദുആകൾ അല്ലെങ്കിലും പൊതുവെ ദുആ ചെയ്താൽ ഉത്തരം കിട്ടും എന്ന് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇന്നൽ സ്വായിമി ഇൻദ ഫിത്രിഹി ദഅവതുൻ ലാ തുറദ്, നോമ്പ് തുറക്കുന്നവന്റെ ദുആ തള്ളപ്പെടുകയില്ല എന്ന ഹദീസ് ഉണ്ട്. അതും ലൈഫ് ആണ്. അൽബാനി റഹിമഹുല്ലാ ഇത് ലൈഫ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് മക്ബൂൽ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇബ്നു കസീർ തഫ്സീർ ഇബ്നു കസീറിന്റെ തഹ്ഖീഖിൽ ഈ ഹദീസ് ലൈഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറൊരു ഹദീസ് ഉണ്ട്, ഇബ്നു മാജ റഹിമഹുല്ലാ ഉദ്ദേശിച്ചിരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ്, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, റസൂൽ പറഞ്ഞു മൂന്ന് പേരുടെ ദുആ തള്ളപ്പെടുകയില്ല. അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി, വസ്വായിമു ഹത്താ യുഫ്തിറ, ഒരു നോമ്പുകാരൻ അവൻ നോമ്പ് തുറക്കുന്നത് വരെയുള്ള സമയം, നോമ്പുകാരനായിരിക്കുന്നിടത്തോളം സമയം രാവിലെ മുതൽ വൈകുന്നേരം വരെ, വദഅവതുൽ മദ്ലൂമി യർഫഉഹു അല്ലാഹു ദൂന അൽഖിയാമ, അതുപോലെ മദ്ലൂമായിട്ടുള്ള ഒരാളുടെ ദുആ, ഈ മൂന്ന് ദുആയും തള്ളപ്പെടുകയില്ല. അപ്പൊ ഇത് വിഷമിക്കാനൊന്നുമില്ല, നോമ്പ് തുറക്കുമ്പോൾ ദുആ ഇല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയം ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പകൽ മുഴുവനും ഒരാൾക്ക് ദുആ ചെയ്താൽ അല്ലാഹു അതിന് ഉത്തരം ചെയ്യും എന്ത് ദുആയും. ഇനി മറ്റൊരു മസല, അൽ വിസാൽ, നോമ്പ് തുറക്കാതെ ഒരു ദിവസത്തെ നോമ്പ് തുറക്കാതെ അടുത്ത ദിവസം കൂടി ചേർത്തുകൊണ്ട് നോമ്പ് നിൽക്കുന്നത്, അങ്ങനെ ചില ആളുകൾ ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് കണ്ട് സഹാബിമാർ അത് ചെയ്തു. മുത്തഫഖുൻ അലൈഹി ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ വന്നിട്ട് നബിയോട് പറഞ്ഞു, ഫഇന്നക യാ റസൂലല്ലാഹ തവാസിൽ, നിങ്ങൾ നോമ്പ് അടുപ്പിച്ച് നിൽക്കുന്നുണ്ടല്ലോ, ഞങ്ങളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് വിലക്കുന്നുണ്ട്. അപ്പൊ റസൂൽ പറഞ്ഞു, ഫഖാല വഅയ്യുക്കും മിസ്ലി, നിങ്ങൾ കൂട്ടത്തിൽ ആരാണ് എന്നെ പോലെയുള്ളത്, ഇന്നി അബീതു യുത്ഇമുനി റബ്ബി വയസ്കീനി, എന്റെ റബ്ബ് എനിക്ക് രാത്രിയിൽ ഭക്ഷണവും വെള്ളവും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫലമ്മ അബൂ യന്തഹു അനിൽ വിസാൽ, എന്നിട്ടും ഈ ചോദിച്ച ആളുകൾ അവര് നിർത്തിയില്ല, അവര് സ്വാസ്ലം പറഞ്ഞ അനുസരിക്കാതെ പിന്നെയും വിസാൽ നോമ്പ് രണ്ടു ദിവസം അടുപ്പിച്ച് നോക്കിക്കൊണ്ടിരുന്നു. വാസുലബിഹിം യോമൻ, നബിസ്വല്ലം അവരോട് ശരി നിങ്ങൾ ഇങ്ങനെ രാത്രി അത്താഴം കഴിക്കാതെ നോമ്പ് തുറക്കാതെ രണ്ടു ദിവസം അടുപ്പിച്ച് നോമ്പ് നോറ്റുള്ളൂ എന്ന് പറഞ്ഞു. സുമ്മ യോമൻ, രണ്ടാമത്തെ ദിവസം അങ്ങനെ ചെയ്തു. സുമ്മ റഔ അൽ ഹിലാൽ, പിന്നീട് അവർ മാസം കണ്ടു, അത് പെരുന്നാളായി. അപ്പൊ അവസാനത്തിലാണ് അവരിങ്ങനെ പറഞ്ഞത്. ഫഖാല, എന്നിട്ട് നബിസ്വല്ലം പറഞ്ഞു, ലൗ തഅഖ്ഖർ അൽ ഹിലാൽ, മാസം കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, ലസിത്തുക്കും, 30 ഞാൻ ഇനിയും നിങ്ങളെ കൊണ്ട് നോമ്പ് നോൽപ്പിക്കുമായിരുന്നു. മറ്റേ റിപ്പോർട്ടിൽ പറയുന്നത്, അമാ വല്ലാഹി ലൗ തമാദ്ദലി ശഹർ, മാസം കുറെ അങ്ങ് നീണ്ടിരുന്നെങ്കിൽ, 30 കഴിഞ്ഞിട്ട് ഒരു 40 മാസം ഒതുക്കാതിരുന്നിരുന്നെങ്കിൽ, അങ്ങനെ സംഭവിക്കൂല, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ, ലവാസൽതു വിസാലൻ, ഞാൻ വിടാതെ നോമ്പ് നിൽക്കുമായിരുന്നു, അത്താഴം ഭക്ഷണം കഴിക്കാതെ മുറിക്കാതെ നോൽക്കുമായിരുന്നു. വിസാലൻ യദഉൽ മുതഅമ്മിഖൂന തഅമ്മഖഹും, ഇങ്ങനെയുള്ള ഈ പിന്നെ ഉലുവിന്റെ ആൾക്കാരെ, അവർക്ക് അവരുടെ ഉലുവ് അവസാനിപ്പിക്കുന്ന വിധത്തിൽ ഞാൻ അവരെ കൊണ്ട് നോമ്പ് നോൽപ്പിക്കുമായിരുന്നു എന്ന് നബിസ്വല്ലം പറയുകയും ചെയ്തു. അപ്പോൾ ഇത് ഹറാമായൊരു കാര്യമാണ് ഇങ്ങനെ രണ്ടു ദിവസം അടുപ്പിച്ച് നോമ്പ് നിൽക്കാന്നുള്ളത്. എന്നാൽ നബിസ്വല്ലം പറഞ്ഞു, ഇന്നി അദല്ലു യുത്ഇമുനി റബ്ബി വയസ്കീനി, എന്നെ രാത്രിയിൽ അള്ളാഹു തീറ്റുകയും കുടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? മൂന്ന് കൗലുകളാണ് ഉലമാക്കൾക്കുള്ളത്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, അന്നഹു അലാ ഹഖീഖതിഹി, അത് അള്ളാഹു നബിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് രാത്രിയിൽ, ശരിക്കും ഭക്ഷണ പദാർത്ഥങ്ങൾ ഇറക്കി കൊടുക്കുന്നുണ്ട്, അദ്ദേഹം കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറയാണ് അത് ശരിയാവും, ശരിയല്ല, കാരണം അങ്ങനെയാണെങ്കിൽ വിസാലെന്ന് പറയൂല, ഭക്ഷണം കിട്ടുന്നുണ്ടെങ്കിൽ. സഹാബി പറഞ്ഞത് നിങ്ങൾ വിസാലിനെ വിലക്കുന്നു എന്നിട്ട് നിങ്ങൾ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്, ഞങ്ങൾ കാണാതെ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നല്ല പറയുന്നത്. അപ്പൊ അത് ശരിയായ കൗലല്ല. രണ്ടാമത്തെ ഒരു കൗല് ചില ഉലമാക്കൾ പറഞ്ഞത് അത് മജാസാണ്, അതായത് ഭക്ഷണം തരുന്നുണ്ട് എന്നല്ല പറഞ്ഞത്, മറിച്ച് ഭക്ഷണത്തിന്റെ ഫലം എന്താണോ അത് ശക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. അത് അല്ലാഹു തആല എനിക്ക് തരുന്നുണ്ട് ഭക്ഷണം കഴിക്കാതെ തന്നെ നോമ്പ് നിൽക്കാനുള്ള കഴിവ് എന്നാണ്. മൂന്നാമത്തെ ഒരു കൗല് അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഇബ്നു ഖയ്യിമും പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുന്നത് പോലെ അതിനേക്കാൾ അദ്ദേഹത്തിന് ശക്തി ഉണ്ടാകും എന്നാണ്. അത് അറിയപ്പെട്ടൊരു കാര്യമാണ്. ഒരാൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്താൽ അയാൾക്ക് കുറേ പ്രയാസങ്ങളൊക്കെ സഹിക്കാൻ സാധിക്കും. ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാളോട് പറയണം, നിന്റെ ഭാര്യക്ക് നിന്നെക്കുറിച്ച് ഓർത്തിട്ട് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. ലഹാ ബിവജ്ഹി കനൂറുൻ യുസ്തളാഉ ബിഹി വമിൻ ഹദീഫിക ഫീ ആഖാബിഹ ഹാദി. അതുപോലെ തന്നെ നിന്റെ മുഖം കൊണ്ട്, നിന്റെ മുഖം അവൾക്കൊരു പ്രകാശമാണ്. ഇതൊക്കെ ഒരാൾക്ക് സ്നേഹം കൊണ്ടുണ്ടാകുന്നതാണ്. എന്നാൽ അള്ളാഹു തആല വലില്ലാഹിൽ മസലുൽ ആല വല്ലദീ നാമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ. അപ്പൊ അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് റസൂലിന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല, അതാണ് ഉദ്ദേശിച്ചത് എന്ന് ഇബ്നു ഖയ്യിം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കിതാബ് എഴുതിയിട്ടുള്ള മുഹമ്മദ് ബിൻ ഹിസാം ഹഫിളഹുള്ള അദ്ദേഹം പറയുന്നത് ഈ അവസാനം പറഞ്ഞ രണ്ട് കൗലും ഒന്ന് തന്നെയാണ്. അള്ളാഹു ഒരു ശക്തി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ രീതിയിലായിരിക്കും കൊടുക്കുന്നത് എന്ന് മാത്രം. അപ്പൊ അതാണ് ശരിയായ കൗൽ. നമുക്കത് പാടില്ല, നമുക്ക് വിസാര് പാടില്ല. അതുപോലെ മറ്റൊരു മസല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, മൻ ലം യദഉ ഖൗല സൂരി വൽ അമല ബിഹി വൽ ജഹൽ. റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്ന ഒരാൾ നോമ്പ് നോൽക്കുന്നുണ്ട്, പക്ഷെ ഖൗൽ സൂർ അനാവശ്യമായ സംസാരം, വൽ അമല ബിഹി അനാവശ്യമായ പാപങ്ങൾ ചെയ്യുന്നത്, അത് അയാൾ ഒഴിവാക്കുന്നില്ല. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഉ ത്വആമഹു വശറാബഹു, അവൻ തന്റെ ഭക്ഷണവും വെള്ളവും ഒഴിവാക്കണമെന്ന് അള്ളാഹുവിന് യാതൊരു ആവശ്യമില്ല. ഇവിടെ ഹാജ അള്ളാഹുവിന് ആവശ്യമെന്ന് കൊണ്ട് ഉദ്ദേശിച്ചത് ഇറാദ എന്നുള്ളതാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അത് ഇദ്ദേഹം ഷറഹിൽ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നമ്മളൊരാൾ നമുക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നു, നമ്മൾ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെറുപ്പ് പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്, എനിക്കത് ആവശ്യമില്ല എന്ന് പറയുന്നത്. നമ്മളത് നല്ല രീതിയിലായിരുന്നെങ്കിൽ നമ്മൾ സ്വീകരിക്കുമായിരുന്നു. അതിൽ അടുത്തുള്ള എന്തെങ്കിലും ഒരു അയാൾ ചെയ്തൊരു തെറ്റുകൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്ന് പറയും, ആ രീതിയിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ഇബ്നു ഹജർ റഹിമഹുള്ള മറ്റൊരു കാര്യം പറഞ്ഞു, വല മഫ്ഹൂമ ലിഹാദൽ ഹദീസ്, ഈ ഹദീസിന് മഫ്ഹൂമില്ല. അതായത് ഒരു ഹദീസിന് ഏതൊരു സംസാരത്തിനായാലും രണ്ടർത്ഥങ്ങൾ ഉണ്ടായിരിക്കും, ഒന്ന് മൻതൂക്ക്, ഒന്ന് മഫ്ഹൂം. മൻതൂക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ വാക്കിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം, മഫ്ഹൂം എന്ന് പറഞ്ഞാൽ അതിന്റെ തിരിച്ചിട്ടാലുള്ള അർത്ഥം. അതായത് തെറ്റ് ചെയ്യുന്ന ഒരാളുടെ നോമ്പ് അള്ളാഹ്ക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നല്ലപോലെ നോമ്പ് നിൽക്കുന്ന ഒരാളുടെ നോമ്പ് അള്ളാഹ്ക്ക് ആവശ്യമാണ്, അള്ളാഹു അതിലേക്ക് ആവശ്യക്കാരനാണ് എന്നർത്ഥമില്ല. അള്ളാഹു ഗനിയുൽ ഹമീദ്, അള്ളാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, അള്ളാഹ്ക്ക് ആരുടെയും ഇബാദത്തുകൾ ആവശ്യക്കാരനല്ല അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പൊ ഈ ഹദീസിന് എന്തില്ല, മഫ്ഹൂമില്ല എന്നാണ്. എന്നാൽ ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? അള്ളാഹ്ക്ക് നോമ്പ് ആവശ്യമില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹു തആല അങ്ങനെയുള്ള നോമ്പ് സ്വീകരിക്കുകയില്ല എന്നാണോ? അതിൽ ഉലമാകൾക്ക് രണ്ട് കൗലുകളുണ്ട്. ഇമാം ഔസാഇ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അഭിപ്രായം, അൽ ഗീബത്തു തുബ്തുലു സിയാം, ഗീബത്ത് പറഞ്ഞാൽ നോമ്പ് നഷ്ടപ്പെടും, പിന്നെ നോറ്റ് വീട്ടണം എന്നാണ് ഇമാം ഔസാഇ റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഹസം റഹിമഹുള്ള കുറച്ചുകൂടി മുന്നോട്ട് പോയി, ഗീബത്ത് മാത്രമല്ല ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്തൊരു പാപം ചെയ്താലും, ഹറാമായ എന്തൊരു കാര്യം ചെയ്താലും നോമ്പ് ബാത്തിലാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു ഹസം ഇതിന് തെളിവ് പിടിച്ചത് വേറൊരു ഹദീസിന്റെ, ഇമാം നസായി അദ്ദേഹത്തിന്റെ സുനൻ കുബ്ര അതിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ്, അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, റുബ്ബ സ്വായിമിൻ, എത്രയോ നോമ്പുകാരൻ, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഉ, അവന്റെ നോമ്പിൽ നിന്ന് അവന് വിശപ്പ് മാത്രമാണ് മെച്ചം. വറുബ്ബ ഖായിമിൻ, എത്രയോ നമസ്കാരക്കാരുണ്ട്, ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവന്റെ ഖിയാമ കൊണ്ട് രാത്രി നമസ്കാരം കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുമെന്ന് മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രതിഫലം ഉണ്ടായിരിക്കൂല, ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാത്തിലാകുമെന്ന് ഇബ്നു ഹസം റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ശരിയായിരിക്കില്ല എന്നാണ് ഇദ്ദേഹം ഈ കിതാബ് എഴുതിയിട്ടുള്ള മുഹമ്മദ് ഹിസാം ഹഫിളഹുള്ള പറയുന്നത്. കാരണം അള്ളാഹു തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, യാ ഇബാദി ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾ രാവും പകലും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, ഞാൻ പാപങ്ങളൊക്കെ പൊറുക്കുന്നവനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോയേക്കാം. അതുപോലെ തന്നെ മറ്റൊരു തെളിവ്, നോമ്പ് ബാത്തിലാവുകയില്ല എന്നുള്ളതിന്റെ ഒരു തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത് ലൈസ ലഹു മിൻ സിയാമിഹി, അവൻ അവന്റെ നോമ്പിൽ നിന്ന് കിട്ടുന്നില്ല ഇല്ലൽ ജു, വിശപ്പൊഴിക എന്നാണ് പറഞ്ഞത്. അപ്പൊ നോമ്പ് അവിടെ സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നത്, ആ നോമ്പിൽ നിന്ന് കിട്ടുന്ന പ്രയോജനത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നോമ്പ് അവിടെ അദ്ദേഹത്തിന്റെ വാജിബ് വീടുന്നുണ്ട് എന്നാണ് അതിന്റെ സൂചന എന്നും പറയുന്നത്. എന്തായിരുന്നാലും ഇത് റമദാൻ മാസത്തിൽ നോമ്പ് നോറ്റുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നതിനുള്ള ഒരു താക്കീതാണ്. അതിനനുസരിച്ച് നമ്മൾ തെറ്റുകളുടെ അളവിനനുസരിച്ച് നോമ്പിന്റെ പൂർണ്ണതയും പ്രതിഫലവും കുറഞ്ഞുകൊണ്ടിരിക്കും. عائشة رضي الله تعالى عنها പറഞ്ഞു, قالت كان النبي صلى الله عليه وسلم يقبل وهو صائم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരനായിക്കൊണ്ട് ഭാര്യയെ ചുംബിക്കുമായിരുന്നു. പക്ഷേ റമദാനിൽ അല്ലാഹു ഹറാമാക്കിയുള്ള ജിമാ അതിലേക്ക് എത്തുന്ന രീതിയിൽ എത്താത്ത രീതിയിൽ അദ്ദേഹം സ്വയം നിയന്ത്രിക്കുന്നവനായിരുന്നു. മുത്തഫഖുൻ അലൈഹി ഒരു ഹദീസാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു മസാല, ഇഹ്തിലാമു സായിം. നോമ്പുകാരനായിക്കൊണ്ട് ഒരാൾ ജനാബത്തുകാരനായി, ജനാബത്ത് സംഭവിച്ചു, അത് ഇയാളൊന്നും ചെയ്തിട്ടല്ല. ഇയാളിങ്ങനെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് തൊടുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. അയാളുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടായിട്ട് അയാൾ ഉറങ്ങി, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയുകയില്ല എന്നുള്ളത് ഇജ്മാ ഉണ്ട്. ഇമാം ഇബ്നു അബ്ദുൽ ബർ, അതുപോലെ നവവി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇങ്ങനെയുള്ള ഫുഖഹാക്കളൊക്കെ അതിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോമ്പുകാരന്റെ ഹിജാമ, ഹിജാമ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഖുത്ബയിൽ പറഞ്ഞ രണ്ട് കൗലുകളുണ്ട്, രണ്ട് ഹദീസുണ്ട്. അഫ്തറൽ ഹാജിം വൽ മഹ്ജൂം, ഹിജാമ ചെയ്തു കൊടുക്കുന്നവനും ചെയ്തവനും നോമ്പ് മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇഹ്തജമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുസായം, റസൂൽ വസല്ലം നോമ്പുകാരനായിക്കൊണ്ട് ഹിജാമ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മത പറയുന്നത് ഈ നോമ്പ് നോറ്റുകൊണ്ട് ഹിജാമ ചെയ്യാമെന്നതാണ് നാസിഖ്, അത് മറ്റതിനെ നസ്ഖ് ചെയ്തിരിക്കുന്നു, നോമ്പ് മുറിയുമെന്ന് പറഞ്ഞതിനെ നസ്ഖ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. മറ്റൊരു മസല, സഹബുദ്ദം ഇലി തബറു, രക്തദാനം ചെയ്യുന്നത് അത് ഹറാമാണ് എന്നാണ് ഇബ്നു ബാസും ഉസൈമീനും സാലുൽ ഫൗസാൻ ഹഫിള്ളാ ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവര് ഇത് ഹറാമാണ് എന്ന് പറയാൻ കാരണം ഹിജാമയ്ക്ക് കയാസാക്കിയിട്ടാണ്. എന്നാൽ ഹിജാമ അത് ഇമാം ഷാഫി റഹ്മത പറഞ്ഞതുപോലെയാണെങ്കിൽ ഇതും കുഴപ്പമില്ല, രക്തമെടുത്ത് കൊടുക്കുന്നത് കുഴപ്പമില്ല. ചെവിയിൽ മരുന്നുറ്റിക്കുന്നത് അത് നോമ്പ് മുറിയുമോ? ഇത് ഹംബലി മദ്ഹബില് അതുപോലെ ഷാഫി മദ്ഹബിലൊക്കെ നോമ്പ് മുറിയും എന്നാണ് അവർ പറയുന്നത്. കാരണം അവർ പറയുന്നത് അത് തലച്ചോറിലെത്തുമെന്നാണ്, മൂക്കിലിട്ടിക്കുന്ന മരുന്ന് തലച്ചോറിലെത്തുമെന്ന്. എന്നാൽ തലച്ചോറിലെത്തുക എന്നുള്ളത് നോമ്പ് മുറിയുന്ന ഒരു കാരണമല്ല, തലച്ചോറിൽ എന്തെങ്കിലും എത്തുക എന്നുള്ളത്. മറിച്ച് ഒക്കൂലു വഷറബു ഹത്തുല്ലാഫജർ, തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതിനാണ് ഹറാമാക്കിയിട്ടുള്ളത്, നോമ്പ് മുറിയിക്കുന്ന കാര്യങ്ങളാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെവിയിൽ മരുന്ന് ഉറ്റിക്കുന്നതിന് കുഴപ്പമില്ല. എന്നാൽ മൂക്കിൽ മരുന്ന് ഉറ്റിക്കുന്നത് അത് നോമ്പ് മുറിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരു ഹദീസിൽ, ബാലഗ ഫിൽ ഇസ്തിൻശാഖ്, നീ ഒതു എടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റുന്നത് നന്നായി ഉള്ളിലേക്ക് കയറ്റിക്കൊള്ളുക, സാധാരണ ഒതു എടുക്കുമ്പോൾ. ഇല്ലാ അൻ തകൂന സ്വായിമ, നീ നോമ്പുകാരനാണെങ്കിൽ ഒഴുകി, നോമ്പിനാകുമ്പോൾ അത്ര വെള്ളം മൂക്കിൽ കയറ്റുന്നത് അധികം ഉള്ളിലേക്ക് കയറ്റരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അതേ ഹുക്മായിരിക്കും മുക്കിലൂടെ അകത്തേക്ക് ഇറങ്ങുന്ന തരത്തിലുള്ള മരുന്നുകൾക്ക് ഉണ്ടായിരുന്നു. ഇനി മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന്റെ മസല, ഒരാൾ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസിയ വഹുവ സായിമൻ ഫഅകല ഔ ശരിബ, ആരെങ്കിലും നോമ്പ് കാലത്ത് മറന്നുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ, ഫലിയുത്തിമ്മ സൗമഹു, അവൻ നോമ്പ് പൂർത്തിയാക്കിക്കൊള്ളട്ടെ, ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാഹു, അവന് ഭക്ഷണം കൊടുത്തത് അല്ലെങ്കിൽ അവനെ കുടിപ്പിച്ചത് അല്ലാഹു തആലയാണ്. അപ്പോൾ മറന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ബാക്കി ദിവസം നോമ്പ് പൂർത്തിയാക്കാം. ഇനി മറ്റൊരു മസല, ആരെങ്കിലും ഒരാൾ മറ്റൊരാൾ മറന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു, അങ്ങനെ കണ്ടാൽ അവനെ തടയണോ വേണ്ടേ? ചില ആളുകൾ ഇതിൽ നിന്ന് തെളിവ് പിടിച്ചിട്ട് അള്ളാഹാണ് ഭക്ഷണം കൊടുക്കുന്നത് അതുകൊണ്ട് തടയേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയല്ല. മൻ റാമിൻകും മുൻകറൻ ഫല്യുഗയ്യിറുഹു ബിയദിഹി, അത് മറന്നുകൊണ്ടാണെങ്കിലും അത് ചെയ്യുന്നത് തെറ്റാണ്, അത് തടയേണ്ടതുണ്ട്. ഇനി നോമ്പുകാരൻ ഛർദ്ദിക്കുന്നത്, ഒരു ഹദീസിന്റെ, മൻ ദറഅഹുൽ ഖൈഉ ഫലാ ഖളാ അലൈഹി വമൻ ഇസ്തഖാഅ ഫഅലൈഹിൽ ഖളാ, ആരെങ്കിലും സ്വാഭാവികമായി ഛർദ്ദിച്ചു അങ്ങനെയാണെങ്കിൽ അവന് ഖളാ ഇല്ല, നോറ്റ് വിടേണ്ടതില്ല. എന്നാൽ വായിൽ വിരലൊക്കെ കടത്തിയിട്ട് കഷ്ടപ്പെട്ട് ഛർദ്ദിച്ചാണെങ്കിൽ അവർ നോമ്പ് നോറ്റ് വിടണം എന്നൊരു ഹദീസുണ്ട്. പക്ഷേ ഈ ഹദീസ് ദഈഫാണ്. അതുകൊണ്ട് തന്നെ ഛർദ്ദിച്ചതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. ഇനി മുഫത്തിറാത്തായിട്ടുള്ള നോമ്പ് മുറിയുന്ന മറ്റു ചില കാര്യങ്ങൾ, തുപ്പൽ ഇറക്കുന്ന വിഷയം, തുപ്പൽ ഇറക്കുന്നതുകൊണ്ട് നോമ്പ് മുറിയില്ല. കാരണം അത് അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് സാധിക്കാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ നാവിലും പല്ലിലും ഒക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ, അത് നമുക്ക് തുപ്പിക്കളയാൻ എളുപ്പമുള്ള രീതിയിലുള്ളതാണെങ്കിൽ നോമ്പ് മുറിക്കും, അത് നോമ്പ് മുറിയും. അത് ഇറക്കി ഉള്ളിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ തുപ്പിക്കളഞ്ഞ് വൃത്തിയാക്കാൻ കഴിയുന്നതാണെങ്കിൽ വൃത്തിയാക്കണം, അതല്ലാത്ത പ്രയാസമുള്ളതാണെങ്കിൽ നമുക്ക് സൂക്ഷിക്കാൻ കഴിയാത്തത്ര പ്രയാസകരമായിട്ട് കിടക്കുന്നതാണെങ്കിൽ അതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ ഭക്ഷണ രുചി നോക്കുന്നത്. രുചി നോക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ബഅസ അൻ യതതഅമ സ്വായിമ മിനൽ ഖിദർ, ചട്ടിയിൽ അടുപ്പത്ത് പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണം തിന്നുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് രുചി നോക്കുന്നതെന്നാണ്. അടുപ്പത്ത് പോയിട്ട് എടുക്കാതെ നേരെ തിന്നാൻ പറ്റുന്നല്ല, അടുപ്പിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണം അതിന്റെ രുചി നോക്കുന്നതിന് കുഴപ്പമില്ല. ഇത് സഹീഹായ അസറാണ്. ഇബ്നു ഹസം റഹിമഹുള്ള പറഞ്ഞു, കരിഹ ബഅദുഹും മദ്ഹബ ത്വആമി വദൗഖഹു, ചില ആളുകൾ ഭക്ഷണ രുചി നോക്കുന്നത് കറാഹത്താക്കിയിട്ടുണ്ട്. വഹാദ അലാ ശൈ, ഇതൊന്നുമല്ല ഈ കൗല്. ലിഅന്ന കറാഹത്ത മാ ലം യഅതി ഖുർആനൻ വലാ സുന്നത്തുൻ ബി കറാഹതിഹി ഖതഅ, കാരണം ഖുർആനിലും സുന്നത്തിലും കറാഹത്ത് എന്ന് പറയാത്തൊരു കാര്യം കറാഹത്താക്കുന്ന തെറ്റാണ്. വഹും ലാ യക്റഹൂനൽ മദ്മദത വലാ ഫർഖ ബൈനഹുമ, ഇതേ ആളുകൾ തന്നെ വായിൽ വെള്ളം എടുത്തിട്ട് തുപ്പുന്നത് ഹറാമാക്കുന്നില്ല. ഇതും രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? വായിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ഉദു ചെയ്യുമ്പോൾ പുറത്ത് കളയുന്നത്, അതേപോലെ ഭക്ഷണം വായിലെടുത്തിട്ട് പുറത്ത് കളയുന്നതാണ് രുചി നോക്കുക എന്ന് പറയുന്നത്. വെള്ളം നമ്മൾ വായിലാക്കുമ്പോൾ വെള്ളത്തിന്റെ രുചി നമ്മൾ അറിയുന്നുണ്ട്, അതേപോലെ ഒരു ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞെന്ന് മാത്രം, അതിൽ യാതൊരു കുഴപ്പമില്ല. വല യംഖുദ സൗമ മദ്ഗു ത്വആമിൻ ഔ ദൗഖുഹു, ഇബ്നു ഹസം പറയുകയാണ്, ഭക്ഷണത്തിന്റെ രുചി നോക്കുന്നത് ചവക്കുന്നത്, രുചി അറിയാൻ വേണ്ടി ചവക്കുന്നതും നോമ്പ് മുറിക്കുകയില്ല. മാലം യതഅമ്മദ് ബലഅഹു, അത് കരുതി കൂട്ടി വിഴുങ്ങുന്നത് വരെ, അതിന്റെ ഇടയിൽ ഇനി ഇറങ്ങിപ്പോയാലും കുഴപ്പമില്ല. അൽ മർദാവി റഹിമഹുള്ള പറഞ്ഞു, ഇദാദാഖഹു ഫഅലൈഹി യസ്തഖ്സിയു ഫിൽ ബസ്ഖ്, അങ്ങനെ രുചി നോക്കിക്കഴിഞ്ഞാൽ തുപ്പുമ്പോൾ അങ്ങേയറ്റം വയലിൽ നിന്ന് പൂർണ്ണമായി പുറത്ത് കളയാൻ വേണ്ടി ശ്രമിക്കണം. ثم ان وجد طعمه في حلقه لم يفطر كالمضمضه, ഇനി അങ്ങനെ കഷ്ടപ്പെട്ട് തുപ്പി കഴിഞ്ഞിട്ടും തൊണ്ടയിൽ ഈ ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞു, രുചി തൊണ്ടയിൽ എത്തിയതായിട്ട് അറിയുന്നുണ്ട്, എന്നാലും നോമ്പ് മുറിയുകയില്ല. വയൽ ലം യസ്തഖ്സി ഫിൽ ബസ്ഖ് അഫ്തറ, തുപ്പുന്ന കാര്യത്തിൽ അധികം ശ്രമിച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് തുപ്പിയിട്ടുള്ളൂ, ബാക്കി രുചി ഇവിടെ അറിയുന്നുണ്ടെങ്കിൽ അഫ്തറ, അവന്റെ നോമ്പ് മുറിഞ്ഞു. ആ നോമ്പ് മുറിയുന്നത് എന്തുകൊണ്ടാണ്? ഭക്ഷണം ഇറങ്ങിയതുകൊണ്ടല്ല, ലിതഫ്രീതുഹി, അവനത് തുപ്പാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല വേണ്ട രീതിയിൽ, അതിന്റെ പേരിൽ അവന്റെ നോമ്പ് മുറിഞ്ഞു. ഷേഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, ലൈസ ഹുനാക ദലീലുൻ യദുല്ലു അലാ അന്ന മനാത്തൽ ഹുക്മ ബിൽ ഇഫ്താരി വസൂലു ത്വഅമി ഇലൽ ഹൽഖ്, തൊണ്ടയിൽ ഭക്ഷണത്തിന്റെ രുചി അറിയുക എന്നുള്ളത് നോമ്പ് മുറിക്കുന്ന ഒരു കാരണമല്ല, അത് നോമ്പ് മുറിക്കുന്ന ഒരു കാരണമാണ് എന്ന് പറയുന്നതിന് യാതൊരു തെളിവുമില്ല. തിന്നുക കുടിക്കുക എന്നുള്ളതാണ് നോമ്പ് മുറിക്കുന്ന കാരണം. അതുപോലെ കഫം ഇറക്കുന്നത്, അത് രണ്ട് രൂപത്തിലുണ്ട്. കഫം ഇറക്കുക എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ നിന്നാണ് കഫം, തലയിൽ നിന്നാണ് കഫം വരുന്നത്, അത് നമ്മുടെ വായിലെത്താതെ നേരെ ഉള്ളിലേക്ക് ഇറങ്ങി ഇറക്കാൻ കഴിയും. അങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് നോമ്പ് മുറിക്കുകയില്ല, എന്നാൽ വായിലത് എത്തിയതിന് ശേഷമാണ് ഇറക്കുന്നതെങ്കിൽ അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒന്ന് ഹംബലികളുടെ അഭിപ്രായം, അതുപോലെ ഷാഫി മദ്ഹബിൽ അന്നഹു യുഫ്തിർ വഹുവ ളാഹിറു തർജീഹ് അലാമത് ഇബ്നു ബാസ്, ഇബ്നു ബാസ് റഹിമഹുള്ള, അതുപോലെ മുൻഗാമികളായ ഹംബലികളും ഷാഫികളും അത് നോമ്പ് മുറിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവർ പറയുന്നത് നോമ്പ് കാരണം തുപ്പൽ പോലെയല്ല, ഇത് ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, വായിലെത്തി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് തുപ്പാൻ കഴിയും. രണ്ടാമത്തെ അഭിപ്രായം, ഇമാം അഹ്മദ് തന്നെ മറ്റൊരു കൗല് പറഞ്ഞിട്ടുണ്ട്, ലാ യുഅദ്ദു മുഫ്തിറാൻ, അത് നോമ്പ് മുറിക്കുന്ന ഒരു കാരണമല്ല. വഹുവ തർജീഹു ഷൈഖുനാ മുഖ്ബിൽ ബിൻ ഹാദി വശേഖ് ബിനു ഫെമീൻ റഹ്മത്തുള്ളാഹി അലൈഹിമ, ഷെയ്ഖ് ബിനു ഫെമീൻ, ഷെയ്ഖ് മുഖ്ബിൽ അവരൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിലും എങ്ങനെയായാലും കഫം ഇറക്കിയാൽ നോമ്പ് മുറിയുകയില്ല എന്നാണ്. ലിഅന്നഹ ലം തഖ്റുജ് മിനൽ ഫം, കാരണം അത് വായിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, വായിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ഫഅഷ്ബഹത് റീഖ്, അപ്പോൾ അത് തുപ്പലിനെ പോലെ തന്നെയാണ്. വലാ യുഅദ്ദു ബലഉഹ അക്ലൻ, അത് ഇറക്കുന്നത് തീറ്റ എന്ന് പറയില്ല, കഫം ഇറക്കുന്നതിനെ പറ്റിയ ഭാഷയിൽ കഫം തിന്നു എന്നാലും പറയില്ല. വലാ ശുർബൻ, കുടിച്ചൊന്നും പറയില്ല. വഹാദൽ ഖൗലു ഹുവ റാജിഹ്, ഇതാണ് കൂടുതൽ ശരിയായ ഖൗൽ എന്ന് തോന്നുന്നു. വല്ലാഹു ആലം. ലിഅന്നൽ അസ്ല സിഹ്ഹത്തു സൗം, കാരണം നോമ്പിന്റെ അസൽ ഒരാൾ നോമ്പ് നോറ്റു കഴിഞ്ഞാൽ അത് നോമ്പ് ശരിയാകുമെന്നുള്ളതാണ്. വലാ യുഹ്കമു ബിഫസാദിഹി ഇല്ലാ ബിദലീലിൻ സഹീഹൻ സരീഹ്, വ്യക്തമായ തെളിവാണ് ഇന്ന കാര്യം കൊണ്ട് നോമ്പ് മുറിയുന്നത്, എന്നാലേ ആ നോമ്പ് മുറിഞ്ഞു എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇസ്തിഅമാൽ ഇബ്ർ അല്ലതീ ഫിൽ വരീദി വഫിൽ അദൽ, നമ്മൾ മസിലുകളിൽ അല്ലെങ്കിൽ ഞരമ്പുകളിലൊക്കെ പിന്നെ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്നത്, അല്ലതീ യദ്ഹർ, മനസ്സിലാകുന്നത് അൻ ഹാദിഹിൽ ഇബ്ർ ഇൻ കാനത്തിൽ തഗ്ദിയ ഫതുഫത്തർ, തഗ്ദിയത്തിന് വേണ്ടി നമുക്ക് ഒരു ഫുഡ് സപ്ലിമെന്റ് ഒക്കെ അടിക്കുന്നതെങ്കിൽ അത് നോമ്പ് മുറിക്കും. വൈൻ ലം ഗ്ലൂക്കോസ് ഒക്കെ വൈൻ ലം തക്കുൻ കനാലിക ഫലാ തുഫത്തർ, അങ്ങനെ അല്ലെങ്കിൽ നോമ്പ് മുറിയുകയില്ല. وقد افتى بهذا سماحه الشيخ العلامه عبد العزيز بن باز والعلامه العثيمين والعلامه الفوزان رحمه الله عليهم اي പറയുന്ന ഇമാമുകളൊക്കെ ഇബ്നു ഉസൈമീൻ ഇബ്നു ബാസ് അൽ ഫൗസാൻ ഇവരൊക്കെ ഇത് നോമ്പ് മുറിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കുന്നതിനെ കുറിച്ച് കുറെ ലൈഫായ ഹദീസുകളുണ്ട്, പല്ല് തേക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള. അത് ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ ദൈഫാണ്. അതുകൊണ്ട് പല ദൈവങ്ങളും കുഴപ്പമില്ല എന്നാണ് ഇബിൻ ഉസൈമീൻ റഹ് നോമ്പ് നിൽക്കുന്നത് കുഴപ്പമില്ല. ഇസ്തിഅമാൽ മഅദൂൻ അസ്നാൻ, നമ്മൾ ഉപയോഗിക്കുന്ന പേസ്റ്റ്, പേസ്റ്റിനെ കുറിച്ച് ശൈഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയുന്നത് ലാകിന്നൽ ഔല ആദമു ഇസ്തിഅമാലിഹി, അത് ജായിസാണ് എന്ന് പറഞ്ഞിട്ട് നോമ്പ് മുറിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ലിഅന്ന ലഹു നുഫൂദൻ ഖവിയൻ, കാരണം അത് അകത്തേക്ക് പെട്ടെന്ന് ഇറങ്ങുന്നതാണ്, അറാക്ക് പോലെ അല്ലെങ്കിൽ മിസ്വാക്ക് പോലെ അല്ല, പേസ്റ്റ് പെട്ടെന്ന് അകത്തേക്ക് ഇറങ്ങുന്ന ഒരു സാധനമാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇൻസാനിലെ അഷ്റബി, നമ്മൾ അറിയുന്നുണ്ടായിരിക്കുകയില്ല. നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കുമ്പോൾ പോലും മൂക്കിൽ വെള്ളം അധികം കയറ്റരുതെന്ന് പറഞ്ഞെങ്കിൽ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി ഒരാൾ ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഭക്ഷണം കുടിച്ച് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് അല്ലെങ്കിൽ ഭാര്യയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നോമ്പ് മുറിഞ്ഞു, നോമ്പ് മുറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ബാക്കിയുള്ള ആ ദിവസം എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം, അതല്ല ബാക്കിയുള്ള ദിവസം ഇംസാക്ക് ഇനി ചെയ്യാതെ നിൽക്കണം. ഖാല നബി റഹിമഹുള്ളാഹി ഇദാ അഫ്തറ റജുൽ അബിൽ മർആതു ഫീ നഹായ റമദാൻ ലഗൈരി ഉദ്റിൻ, ഒരു മനുഷ്യന് ഉദ്റില്ലാതെ നോമ്പ് കളഞ്ഞാൽ ലസിമഹുൽ ഇംസാക്കു ബഖിയത നഹാരി ബിലാ ഖിലാഫ്, ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്, ബാക്കി ആ പകല് അയാൾ നോമ്പുകാരനെ പോലെ തന്നെ നിൽക്കണം, നോമ്പ് മുറിക്കുന്ന കാരണങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ലിഅന്നഹു അഫ്തറ ബിഗൈരി ഉദ്ർ, കാരണം അവൻ ഉദ്റില്ലാതെയാണ് നോമ്പ് ഒഴിവാക്കിയിരിക്കുന്നത്. ഉദറില്ലാത്ത ഉദറുള്ള ഒരാളാണെങ്കിൽ, ഒരു യാത്രക്കാരനാണെങ്കിൽ അത്യാവശ്യം ഭക്ഷണം മാത്രം കഴിച്ച് പിന്നെ നോമ്പുകാരനെ പോലെ നിൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ സ്ത്രീകൾ നോമ്പെടുക്കാത്തവരാണെങ്കിൽ, നേരെ മറിച്ച് ഒരു ഉദറില്ലാതെ നോമ്പ് ഒഴിവാക്കിയവനാണെങ്കിൽ അവന് കുറ്റമാണ് ചെയ്തിരിക്കുന്നത്, ആ കുറ്റം വർദ്ധിപ്പിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് കുഫ്ഫാറുകൾക്ക് നോമ്പിന് ഹോട്ടല് ഒക്കെ നടത്തി അവർക്ക് അത് ലജ്നത്ത് ദായ്മ, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളാഹി നേതൃത്വത്തിൽ ലജ്ന അവർ അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യാൻ പാടില്ല, ഹോട്ടൽ നടത്താൻ പാടില്ല. നമുക്ക് ചോദിച്ചു നോക്കാം ഇൻഷാ അല്ലാഹ്. വയദുല്ലു അലൈഹി ഖൗലുഹു തആല, ഇനി ഇതിനുള്ളൊരു തെളിവായിട്ട് ഈ ആയത്ത് കൂടി തെളിവാണ്. ثم اتم الصيام الى الليل, രാത്രി വരെ നിങ്ങൾ നോമ്പ് നിലനിർത്തുക, അപ്പോൾ രാത്രി ആകുന്നതുവരെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. فقد حرم الله عليه الاكل والشرب والجماع طوال النهار بهذا النص. അപ്പോൾ ഈ ആയത്ത് കൂടി ഇതിനൊരു തെളിവാണ്. ഇത് മുഹമ്മദ് ബിൻ ഹിസാം പറയുന്നതാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ثم رايت شيخ الاسلام ابن تيميه رحمه الله جزم بذلك كما في مجموع الفتاوى. ابن تيميه ഇത് ഇങ്ങനെ എഴുതിയതിനു ശേഷം പിന്നീട് ഞാൻ കണ്ടു ഇബ്നു തൈമിയ മജ്മൂഉ ഫതാവയിൽ ഉറപ്പിച്ച് പറഞ്ഞു ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ. ثم اتم الصيام الى الليل, എന്നതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് മുറിച്ചവൻ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. വലില്ലാഹിൽ ഹംദ്. ഇനി തഅമ്മുദായിട്ട് കരുതി കൂട്ടി ഉദറില്ലാതെ ഒരാൾ നോമ്പ് ഒരു ദിവസം നോമ്പ് മുറിച്ചു, അങ്ങനെയാണെങ്കിൽ അവന് ആ ദിവസം കള വീട്ടേണ്ടതുണ്ടോ, നോറ്റ് വീട്ടേണ്ടതുണ്ടോ? ഉദറിന് വേണ്ടിയിട്ട് നഷ്ടപ്പെട്ടതാണെങ്കിൽ, ഇപ്പം യാത്രക്കാരന് നോമ്പ് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ രോഗിക്ക് നോമ്പ് നഷ്ടപ്പെട്ടു, അയാളത് പിന്നീട് നോറ്റ് വീട്ടേണ്ടതുണ്ട്. എന്നാൽ ഒരാൾ ഒരു ഉദറുമില്ലാതെ നോമ്പ് കളഞ്ഞു, അവൻ പിന്നെ അത് ചില അങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും, ദീനില്ലാതെ ജീവിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരാൾ പിന്നെ അയാൾ തൗബ ചെയ്താൽ ആ നോമ്പ് നോറ്റ് വീട്ടേണ്ടതുണ്ടോ? ذهب الجمهور والائمه الاربعه الى انه يجب عليه قضاءه لان صوم كان عليه بالذمه فلا تبرو الا بادائه. ഒരുപക്ഷം പണ്ഡിതന്മാർ നാല് മദ്ഹബും പറയുന്നത് നോറ്റ് വീട്ടണം, കാരണം അത് അവന്റെ ഡ്യൂട്ടി ആയിരുന്നു, ആ സമയത്ത് അവൻ ചെയ്യാനുള്ള അവന്റെ ഉത്തരവാദിത്തമായിരുന്നു, അത് അവൻ ചെയ്താലല്ലാതെ ബാധ്യത വീടുകയില്ല. ഇബ്ന ഖുദാമ റഹിമഹുള്ള പറഞ്ഞു, അലൈഹിൽ ഖളാ, അവൻ ഖളാ ആക്കണം. ലാ നഅലമു ഫീ ദാലിക ഖിലാഫൻ, ആ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉള്ളതായി നമുക്കറിയില്ല. ഈ നോമ്പുകാരൻ യാത്രക്കാരനായിട്ടുള്ള ഒരാൾ നോമ്പ് മുറിക്കുന്നതിനെ കുറിച്ച് അൻ ഹംസത്ത് ബിൻ അംർ അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു ഖാല യാ റസൂലല്ലാഹ് ഇന്നി അജിദു ഫിയ ഖുവ്വത്തൻ അലസ്സിയാമി ഫിസ്സഫർ, യാത്ര ചെയ്യുകയാണെങ്കിലും നോമ്പ് നൽകാനുള്ള ഒരു ഖുവ്വത്ത് എനിക്കുണ്ട്. ഫഹൽ അലയ്യ ജുനാഹൻ, അങ്ങനെ നോമ്പ് നോറ്റാൽ എനിക്ക് എന്തെങ്കിലും തെറ്റുണ്ടോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് പറഞ്ഞു, ഹിയ റുഖ്സത്തു മിനല്ലാഹ്, അത് അല്ലാഹു നിന്നുള്ളൊരു റുഖ്സയാണ്. ഫമൻ അഖദ ബിഹ ഫഹസനൻ, അതാരാണോ സ്വീകരിച്ചത് അത് നല്ലതാണ്. വമൻ അഹബ്ബ അൻ യസൂമ ഫലാ ജുനാഹ അലൈഹി, ആരാണോ നോമ്പ് ഉപേക്ഷിച്ചത്, ആരാണോ ആ റുഖ്സ ഒഴിവാക്കിക്കൊണ്ട് നോമ്പ് നോറ്റത്, കഴിവുണ്ട് നോമ്പ് നിൽക്കാനുള്ള കഴിവുണ്ടെന്ന് വിചാരിച്ച് നോറ്റത്, അവനും കുഴപ്പമില്ല. ഇത് സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അപ്പോൾ നോമ്പുകാരൻ യാത്ര പോയി കഴിഞ്ഞാൽ, യാത്ര റമദാൻ മാസത്തിൽ യാത്ര പോയി കഴിഞ്ഞാൽ നോമ്പ് ഒഴിവാക്കുന്നത് റുഖ്സയാണ്, അത് വേണമെങ്കിൽ എടുക്കാം. അത് യാത്രക്കാരൻ നമസ്കാരം കസറാക്കുന്ന പോലെയല്ല, നമസ്കാരം കസറാക്കുന്നത് വാജിബാണ്, നമസ്കാരം കസറാക്കുന്നത് യാത്രക്കാരൻ, പ്രയാസമുണ്ടായാലും ഇല്ലെങ്കിലും കസറാക്കണം. എന്നാൽ നോമ്പുകാരന് നോമ്പിന്റെ വിഷയത്തിലാണെങ്കിൽ അതൊരു റുഖ്സയാണ്, നമുക്ക് വേണമെങ്കിൽ എടുക്കാം എന്നാണ്. അഫ്ലൽ അയാളുടെ കുവത്തിനനുസരിച്ച്, അയാൾ നന്നായിട്ട് ഒരു പ്രയാസമില്ലാത്ത ഒരാളാണെങ്കിൽ നോൽക്കുന്നതാണ് അഫ്ലൽ, കാരണം അയാളുടെ ബാധ്യത നേരത്തെ വിടും എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിവില്ലാത്ത ഒരാളാണെങ്കിൽ ആ റുഖ്സാൻ എടുക്കുന്നതാണ് അഫ്ലൽ. ഇനി ഹൽ തഷ്മൽ റുഖ്സത്തു സഫർ അൽ മഅസിയത്തി അംല, ഒരു സഫർ അൽ മഅസിയ പാപത്തിന്റെ യാത്ര, ഒരു ഹറാമായ രീതിയിലുള്ള ടൂറിന് പോകുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഹറാമ ചെയ്യാൻ വേണ്ടി യാത്ര പോകുന്നുണ്ട്, അവർക്ക് റുഖ്സ ഉണ്ടാകുമോ? ذهب مالك والشافعي وغيرهما الى ان الرخصه لا تشمل سفر المعصيه لانه عاص فلا يعان على ذلك انا അവൻ പാപിയാണ്, അവന്റെ പാപത്തിന് ഒരു സഹായം ചെയ്തു കൊടുക്കാൻ പാടില്ല, അതുകൊണ്ട് അവന് ആ റുഖ്സ ഇല്ല, അവന് നോമ്പ് നോൽക്കണം. وذهب ابو حنيفه وداوود الظاهري الى انهم انها تشمل سفر المعصيه. ابو حنيفه ഒരുപാട് ശാദ്ദായിട്ടുള്ള കൗലുകൾ ഉണ്ട് ഫിഖ്ഹിൽ, അതിൽപ്പെട്ട ഒരു കൗലാണ് അങ്ങനെയുള്ള ആളാണെങ്കിലും അവനും റുഖ്സ ഉണ്ട്. هل يجوز للمسافر الصوم في سفره؟ يعني യാത്രയിൽ നോമ്പ് നോൽക്കാമോ? നോൽക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അയ്യുഹുമ അഫ്ദലുൽ മുസാഫിർ, ചോദ്യം ചോദിക്കണ്ട, അപ്പം ഇപ്പൊ പറയുന്നുണ്ട് അവൻ വരാനുള്ളത്. അയ്യുഹുമ അഫ്ദലുൽ സായിം, നോമ്പുകാരന് അഫ്ദൽ ഏതാണ്, യാത്രക്കാരൻ അഫ്ദൽ ഏതാണ്, നോമ്പ് നോൽക്കലാണോ ഒഴിവാക്കലാണോ? ദഹബൽ ഔസായി അഹമ്മദ് ഇസ്ഹാഖ് ഇലാ അന്നൽ ഫിത്ർ അഫ്ദൽ, നോമ്പ് തുറക്കലാണ് അഫ്ദൽ എന്നാണ് ഇമാം ഔസായി ഇമാം അഹമ്മദ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. വസ്തദല്ലു ബിഖൗലിഹി, കാരണം ഒരു ഹദീസ് ഉണ്ട്, ലൈസ മിനൽ ബിർരി അസ്സിയാമു ഫി സഫർ, യാത്രയിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് ഒരു പുണ്യമല്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്. അലൈക്കും ബിറുഖ്സത്തില്ലാഹി അല്ലതീ റഖസല്ലാഹു ലക്കും റഖസ ലക്കും, നിങ്ങൾക്ക് അല്ലാഹു തന്നിട്ടുള്ള റുഖ്സ ഇളവുകൾ നിങ്ങൾ സ്വീകരിക്കുക എന്ന് പറഞ്ഞ സഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ഇന്നല്ലാഹു യുഹിബ്ബു അൻ തുഅത്ത റുഖസുഹു കമാ യക്റഹു അൻ തുഅത്ത മഅസിയതുഹു, താൻ കൊടുത്തിട്ടുള്ള ഇളവുകൾ ആളുകൾ സ്വീകരിക്കാതിരിക്കുന്നത് അല്ലാഹു വെറുക്കുന്നു, ഏതുപോലെ താൻ ഹറാമാക്കിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ അല്ലാഹു വെറുക്കുന്നു എന്ന് ഒരു ഹദീസ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് മുറിക്കുന്നതാണ് യാത്രക്കാരൻ അഫ്ദൽ എന്നാണ് ഇമാം അഹമ്മദ് റഹിമഹുള്ള, അതുപോലെ ഇബ്നു ഖുദാമ, ഷെയ്ഖുൽ ഇബ്നു തൈമിയ ഒക്കെ പറഞ്ഞിട്ടുള്ളത്. വദഹബ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, റഹിമഹുള്ള, ഇബ്നു മുൻദിർ അവരൊക്കെ ഇലാ അന്ന അഫ്ദലഹുമ ഐസറുഹുമ, ഏതാണോ എളുപ്പം അതാണ് അഫ്ദൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. വസ്തദല്ലു ബിൽ ആയത്തിൽ അഖീറ, അവർ തെളിവ് വിളിച്ചത് യുരീദുല്ലാഹു ബികുമുൽ യുസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു, വലാ യുരീദു ബികുമുൽ ഉസ്ര, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ആയത്താണ് അവർ തെളിവാക്കിയത്. വദഹബൽ ജുംഹൂർ, ഈ ഭൂരിപക്ഷം പണ്ഡിതന്മാരും മിൻഹും മാലിക് വശാഫി, ഇമാം മാലിക്കും ഷാഫിയും ഒക്കെ അടക്കം, ഇലാ അന്ന സൗമ അഫ്ദലു ലിമൻ ഖവി അലൈഹി വലം യശുക്ക അലൈഹി, നോമ്പ് പ്രയാസമില്ല, നോമ്പ് പ്രയാസമില്ല, നോമ്പ് കഴിയും. ഇത് വ്യത്യാസമുണ്ട് കുറച്ച്. എളുപ്പം ഏതാണെന്ന് ചോദിച്ചാൽ അത് അധിക ആളുകൾക്കും നോമ്പ് തുറക്കുന്നതിനായിരിക്കും എളുപ്പം, എന്നാൽ പ്രയാസമില്ലാതെ നോമ്പ് നോൽക്കാൻ സാധിക്കും, അങ്ങനെയുള്ള ആൾക്ക് അഫ്ദൽ നോമ്പ് നോൽക്കുന്നതാണ് എന്നാണ് ജുംഹൂറിന്റെ അഭിപ്രായം. അവർ തെളിവാക്കിയത് ബുഖാരിൽ മുസ്ലിമുള്ള ഒരു ഹദീസ് ഉണ്ട്, അബു ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖർജന മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹറിൻ ശദീദിൻ ഫി ശൈ റമദാൻ, ഞങ്ങൾ റമദാനിൽ ഒരു നല്ല ചൂടുള്ള ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ പുറപ്പെട്ടു. വമാ ഫീന സായിമൻ, ഞങ്ങളുടെ ആർക്കും നോമ്പില്ല, ഇല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബ്നി റവാഹ, അബ്ദുല്ലാഹിബ്നി റവാഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ രണ്ടു പേർക്കല്ലാതെ ആർക്കും നോമ്പില്ല. അപ്പൊ അവർക്കത് അതിനുള്ള കുവത്തുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ നോമ്പ് നോൽക്കുമായിരുന്നു. അതുപോലെ തന്നെ സഹീഹ് മുസ്ലിമിലുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലം യഅബിസ് സായിമു അലൽ മുഫ്തിർ, നോമ്പ് നോറ്റവൻ നോമ്പ് തുറന്നവനെ കുറ്റം പറയുമായിരുന്നില്ല യാത്രയിൽ, വലൽ മുഫ്തിറു അലസ് സായിം, മുറിച്ചവന് നോമ്പ് നോൽക്കുന്നവനെയും കുറ്റം പറയുമായിരുന്നില്ല. യറൗന അന്ന മൻ വജദ ഖുവ്വതൻ ഫസാമ, ആർക്കാണ് ഖുവ്വത്തുള്ളത് എന്നിട്ട് അവൻ നോമ്പ് നോറ്റത്, ഫഇന്ന ദാലിക ഹസനൻ, അത് നന്നായി എന്നവർ വിചാരിക്കും. വമൻ വജദ ദഅഫൻ ഫഅഫ്തറ ഫഇന്ന ദാലിക ഹസനൻ ഹസനൻ, പ്രയാസമുണ്ടായിട്ട് നോമ്പ് തുറന്നാൽ മുറിച്ചാൽ അതും നല്ലതാണ്. ഇനി മിഖ്ദാറു സഫർ അല്ലദി യുഫ്തിറു ഫീഹി, നോമ്പ് മുറിക്കൽ അനുവദനീയമാകുന്ന യാത്രയുടെ പരിധി എത്രയാണ്, എത്ര ദൂരം പോയി കഴിഞ്ഞാലാണ് നോമ്പ് മുറിക്കാൻ പറ്റുന്നത്? ذهب مالك والشافعي احمد الى ان مسيره يومين قاصدي مسيره يومين بسير الابل والاقدام وهو 16 فرسخا كما بين مكه وعسفان 16 فرسخ എന്നൊരു അളവ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അബു ഹനീഫ 3 ദിവസത്തെ യാത്ര ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സലഫിലും പിൻഗാമികളിലും പെട്ടിട്ടുള്ള ഒരു സംഘം ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് അദമു തഹ്ദീദ്, അങ്ങനെ ഒരു അളവ് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഖാലു യുഫ്തിറു വയുഖസ്സിറു ഫീമാ സുമ്മിയ സഫറൻ, സഫർ എന്ന് യാത്ര എന്ന് ഭാഷയിൽ നമ്മുടെ നാട്ടിൽ യാത്ര എന്ന് പറയുന്ന അത്രയും അളവ് പോയി കഴിഞ്ഞാൽ കസറാക്കുകയും ചെയ്യാം, നോമ്പ് മുറുക്കുകയും ചെയ്യാം എന്നാണ് അവർ പറഞ്ഞത്. വലൂക്കാൻ അക്കല്ലമ്മിൻ യോമൈൻ, രണ്ട് ദിവസത്തിൽ കുറവായിരുന്നാലും. വഖവ ഹുസൈഖ് ഹുസൈൻ ഇബ്നു തൈമിയ്യ ഇബ്നു തൈമിയ്യ ഈ അഭിപ്രായത്തെയാണ് പിന്തുണച്ചത്. വഖാല, അദ്ദേഹം പറഞ്ഞു, ഫഇന്നഹു ഖദ് സബത അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ബി അറഫ വ മുസ്ദലിഫ വ മിനാ ബിന്നാസ് യുഖ്സിർ. മുസാസലം കസറാക്കിക്കൊണ്ടായിരുന്നു ഹജ്ജിന്റെ അവസരത്തിൽ നമസ്കരിച്ചിരുന്നത്. വഖൽഫഹു അഹ്ലു മക്ക, അദ്ദേഹത്തിന്റെ പിന്നിൽ മക്കക്കാരുണ്ട്. വഗൈറുഹും യുസല്ലൂന ബി സ്വലാതി, അവരെല്ലാവരും മക്കയിൽ നിന്ന് ഹജ്ജിന് വന്ന ആളുകളുണ്ടായിരിക്കും, അവരൊക്കെ ഇങ്ങനെ തന്നെയാണ് നമസ്കരിക്കുന്നത്. വലം യഉമ്റു അഹദം മിൻഹും ബിൽ ഇത്മാം, അവരിൽ ആരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാല് റക്അത്ത് പൂർത്തിയാക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല. വഖദ് റജ്ജ, കാരണം ഹജ്ജിന് പോകുന്നവരൊക്കെ ഒരു സഫറിലാണ് ഹജ്ജിന്റെ യാത്ര എന്നാണ് പറയുന്നത്, മക്ക എന്ന് പോവാണെങ്കിൽ. അപ്പോൾ ആർക്കും യാത്ര എന്ന് പറയുന്നുണ്ടെങ്കിൽ കസറാക്കാം, അതുപോലെ തന്നെ നോമ്പ് മുറിക്കാം. ഈ അഭിപ്രായത്തിനാണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള സാദുൽ മഅാദിലും ശരിയായതായി പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരാൾ യാത്ര പോയി നോമ്പ് മുറിച്ചു, എന്നിട്ട് മടങ്ങി വന്നു, നോമ്പ് തുറക്കുന്ന സമയത്തിന് മുമ്പ് എത്തി, അയാൾ ഉദറില്ലാതെ നോമ്പ് മുറിച്ച ആളെ പോലെ സൂര്യൻ അസ്തമിക്കുന്നവരെ മഗരിബിന്റെ സമയം വരെ ഭക്ഷണം കഴിക്കാതിരിക്കണോ? ഇതിലും രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ശരിയായ അഭിപ്രായം, അയാൾ നോമ്പ് നോറ്റവനെ പോലെ ഇരിക്കേണ്ടതില്ല എന്നാണ്, അയാൾക്ക് ഭക്ഷണം കഴിക്കാം. കാരണം ഇയാളൊരു ഉദറിന്റെ പേരിൽ നോമ്പ് മുറിച്ചവനാണ്, അയാൾക്ക് ആ വാജിബില്ല, അയാൾ ചെയ്യുന്ന ഒരു തെറ്റല്ല. ഇനി പ്രായമായ ഒരാൾ, അഷ്ഷേഖുൽ കബീർ, വയസ്സായി നോമ്പ് നിൽക്കാൻ സാധിക്കാത്ത ഒരാൾ, വൽമറാത്തുൽ അജൂസ്, അതുപോലെ തന്നെ വയസ്സായ ഒരു സ്ത്രീ, അല്ലദാനി ലാ യുതീഖാനു സിയാം, നോമ്പ് നിൽക്കാൻ സാധിക്കാത്ത അത്ര പ്രായമായിട്ടുള്ള ആളുകൾ, അവരുടെ അവസ്ഥ എന്താണ്? നഖൽ ഗൈറു വാഹിദിൻ അൽ ഇജ്മാ അല അന്ന ലഹുമ അൽ ഫിത്ർ, അവർക്ക് നോമ്പ് തുറക്കാം ഒഴിവാക്കാം എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്. വലാ ഖളാ അലൈഹിമ, അവർ നോമ്പ് നോറ്റ് വീട്ടേണ്ടതുമില്ല, കാരണം അത് സാധിക്കാത്തൊരു കാര്യം. വയസ്സായിട്ട് രോഗം വന്നൊരാൾക്ക് അയാൾ പിന്നെ മരണമാണ് പ്രതീക്ഷിക്കുന്നത്, അതിനിടക്ക് നോറ്റ് വീട്ടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷയില്ല. ഇതൊക്കെയാണ് ഇന്നദ്ദീൻ യുസ്റൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം, ദീൻ എളുപ്പമാണ്. അല്ലെങ്കിൽ അയാൾക്ക് പ്രയാസമായിരിക്കും മരണം വരെ അയാൾ എന്നാണ് നോമ്പ് നോറ്റ് വിട്ടുക എന്ന് ആലോചിച്ചുകൊണ്ടേയിരിക്കും, എന്ന് വെച്ചാൽ അയാൾക്ക് നോമ്പ് നോറ്റ് വീട്ടണമെന്നില്ല. ഇനി അവരെന്ത് ചെയ്യണം, അവർ ഫിദിയ കൊടുക്കണോ വേണ്ടേ? അതിൽ രണ്ട് കൗലുകളുണ്ട്. അന്നഹു യൽസഹും യൽസമുഹും അൽ ഫിദിയ, അവർ ഫിദിയ കൊടുക്കണം എന്നുള്ളതാണ് ഭൂരിപക്ഷം ഉലമാക്കൾ, ഇമാം ഷാഫിഈ, അഹമ്മദ്, ഇസ്ഹാഖ്, അബു ഹനീഫ, അതുപോലെ സഹാബത്തിന്റെ ഒരുപാട് സഹാബത്ത്, അവരൊക്കെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരുപാട് ആയത്തുകളുണ്ട്. വാലല്ലദീന യുതീഖൂനഹു ഫിദ്യതുന്, നോമ്പ് നിൽക്കാൻ പ്രയാസമുള്ളവർക്ക് സാധിക്കാത്തവർക്ക് ഫിദ്യ കൊടുക്കണം. ത്വഅമു മിസ്കീൻ, ഒരു പാവപ്പെട്ടവന് ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ഇതിന് വിരുദ്ധമായിക്കൊണ്ട് അമൽ ചെയ്തിട്ടുണ്ട്. ചില സഹാബത്ത്, അനസ് ഇബ്നു അബ്ബാസ്, അബൂ ഹുറൈറ, അല്ല, ഇവർ ഇതനുസരിച്ച് അമൽ ചെയ്തവരാണ്, ഫിദ്യ കൊടുത്തവരാണ്. രണ്ടാമത്തെ കൗല് ലാ യൽസമുഹുമ അൽ ഫിദ്യ, ഫിദ്യ നിർബന്ധമില്ല എന്ന് പറഞ്ഞവരുണ്ട്. ഇതാണ് ഇമാം മാലിക്, അതുപോലെ തന്നെ താബിഈങ്ങളിൽപ്പെട്ട അൽ ഖാസിം ഇബ്നു മുഹമ്മദ്, സാലിം ഇബ്നു അബ്ദുള്ള, മക്ഹൂൽ, ഇവരൊക്കെ ഫിദ്യയും വേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഹസം, അവർക്ക് ഫിദ്യയും കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുള്ളവരാണ്. ഖാല ഇബ്നു ഹസം, ഇബ്നു ഹസം പറഞ്ഞു, വശൈഖ് വൽ അജൂസ്, വയസ്സായ സ്ത്രീ പുരുഷന്മാർ, അല്ലദാനി ലാ യുതീഖാനു സൗം, നോമ്പ് നിൽക്കാൻ കഴിയാത്തവർ, ഫസൗമു ലാ യൽസമുഹുമ, അവർക്ക് നോമ്പില്ല. ഖാല തആല, അല്ലാഹു പറഞ്ഞു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഫഇദാ ലം യൽസമുഹുമ സൗം, നോമ്പ് ഒരാൾക്ക് നിർബന്ധമില്ലാതായി കഴിഞ്ഞാൽ, ഫൽ കഫാറത്തു ലാ തൽസമുഹുമ, പിന്നെ അങ്ങനെ കഫാറത്ത് നിർബന്ധമാകും, അയാൾ കഴിയാത്തതുകൊണ്ടാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ലിഅന്ന അല്ലാഹ തആല ലം യൽസിംഹുമ ഇയാഹുമ, അല്ലാഹു അവരെ അതിനുവേണ്ടി നിർബന്ധിച്ചിട്ടില്ല. വല റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലും അവരതിന് നിർബന്ധിച്ചിട്ടില്ല. വൽ അംവാലു മുഹറമത്തുൻ ഇല്ലാ ബിനസ്ഉൻ ഔ ഇജ്മാ, ഒരാളുടെ പണം എല്ലാം ഹറാമാണ്, നമുക്ക് എടുക്കാൻ പാടില്ല ഫിദ്യ എന്ന് പറഞ്ഞിട്ട്, എന്ത് പറഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. ഇല്ലാ ബിനസ്ഉൻ ഔ ഇജ്മാ, ഒരു വ്യക്തമായ പ്രമാണം വേണം, അല്ലെങ്കിൽ ഒരു ഇജ്മാ വേണം അതെടുക്കാൻ വേണ്ടി. വഖാല ഇബ്നു അബ്ദുൽ ബർ, ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ള പറഞ്ഞു, വസ്സഹീഹു ഫിൻ നദർ, എന്റെ അഭിപ്രായത്തിൽ കൂടുതൽ ശരിയായി തോന്നുന്നത്, ഇന്നൽ ഫിദ്യത ഗൈറു വാജിബത്തിൻ അലാ മൻ ലാ യുതീഖു സിയാം, നോമ്പ് നിൽക്കാൻ സാധിക്കാ തീരെ പറ്റാത്ത ആൾക്ക് ഫിദ്യ ആവശ്യമില്ല എന്നുള്ളതാണ്. ലിഅന്ന അല്ലാഹു തആല ലം യുജിബ സിയാമ അലാ മൻ ലാ യുതീഖു, കാരണം കഴിയാത്ത ഒരാൾക്ക് അള്ളാഹു നോമ്പ് നിൽക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. ഇനി അവര് വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യതുൻ എന്ന് പറഞ്ഞ ആയത്തിന് ഒരു മറുപടി കൊടുക്കേണ്ടതുണ്ട്. നോമ്പ് നോൽക്കാൻ കഴിയാത്തവർ ഫിദ്യ കൊടുക്കണമെന്ന് പറഞ്ഞു, അതിന് ഒരു മറുപടി പറഞ്ഞിട്ടുള്ളത്, യുതീഖൂനഹു എന്ന് പറഞ്ഞാൽ മാനാഹ യുതീഖൂനഹു ബിമശഖ, ഒരു പ്രയാസത്തോടുകൂടി നോമ്പ് നിൽക്കാൻ സാധിക്കുന്നവർ, കഷ്ടപ്പെട്ടാൽ നോമ്പ് നിൽക്കാൻ സാധിക്കും, അങ്ങനെയുള്ള അസുഖം പ്രയാസങ്ങൾ അതുകൊണ്ട് നോമ്പ് മുറിച്ചവരെന്നാണ് ആ ആയത്തിന്റെ അർത്ഥമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സഹാബത്തിന്റെ കൗലുകളുണ്ട്, പല സഹാബത്തും ഫിദ്യ കൊടുത്തതായിട്ട് തെളിവുകളുണ്ട്. അതിന് ഇവർ മറുപടി പറയുന്നത് അന്നൽ ഹുജ്ജത ബി ഇജ്മാഇഹിം ലാ ബി ഇജ്തിഹാദി ബഅദി അഫ്റാദിഹിം, അവരെല്ലാവരും ഇജ്മാ ആയാലാണ് തെളിവ്, അതാണ് ഹുജ്ജത്ത്. ഏതെങ്കിലും ഒരു സഹാബി അല്ലെങ്കിൽ പ്രത്യേക ചില സഹാബിമാർ അവർ ഒരു അമൽ ചെയ്തു എന്നുള്ളത് ഹുജ്ജത്തല്ല. വഹാദൽ ഖൗലു ഹുവൽ അഖറബു വൽ അർജഹു ഫീമാ യദ്ഹറു ലനാ വല്ലാഹു ആലം, ഈ കൗലാണ് കൂടുതൽ ശരിയായി തോന്നുന്നത് എന്നാണ് മുഹമ്മദ് ഹിസാം ഹഫിദഹുല്ലാ പറയുന്നത്. ഇനി തഫ്രീആത്തുൻ അലാ മദ്ഹബിൽ ജുംഹൂർ, ജുംഹൂറിന്റെ അഭിപ്രായം നമ്മൾ എടുത്താൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഫിദ്യ കൊടുക്കണമെന്നാണ് പറയുന്നത്. ആ അഭിപ്രായം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അറിയേണ്ടി വരും. അതാണ് ഒരാൾക്ക് തൃപ്തി തോന്നുന്നത്, ഇത്രയും സഹാബത്ത് ചെയ്തിട്ടുണ്ട്, ഈ കണ്ട രണ്ട് ദലീലുകൾ കണ്ടു, നമുക്ക് തൃപ്തി വരുന്നത് ഈ ഒരു കൗലിനാണെങ്കിൽ ഫിദിയയുടെ അളവ് എത്രയാണ്. അതിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ചില ആളുകൾ ഒരു മുദ്ദ്, ഒരു ദിവസത്തിന് ഒരു മുദ്ദ് ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു സ്വാഅ് എന്ന് പറഞ്ഞവരുണ്ട്. നാലാമത്തെ ഒരു കൗല് ലൈസ ഫീ ഹദ്ദുൻ മഹ്ദൂദ്, ചൗക്കാനി റഹിമഹുള്ള പറഞ്ഞത് പ്രത്യേകിച്ച് ഒരു അളവ് റസൂൽ പറഞ്ഞിട്ടില്ല. ലൈസ ഫിൽ മർഫൂഇ മാ യദുല്ലു അലാ തഖ്ദീർ, ഒരു കണക്ക് മർഫൂആയി വന്നിട്ടില്ല, റസൂലിന്റെ അടുക്കൽ നിന്ന് സഹിഹായി വന്നിട്ടില്ല. قال ابو عبد الله عفى الله عنه اذا يديت محمد حزام حفظه الله ادهم പറഞ്ഞു ويؤيد ما قاله الشوكاني ما جاء عن انس بن مالك انه كان ضعف قبل موته بعام. നേരത്തെ നമ്മൾ പറഞ്ഞു ചില സഹാബത്ത് കൊടുത്തിട്ടുണ്ടെന്ന്. അതിൽപ്പെട്ട ഒരാളാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരുപാട് കാലം ജീവിച്ചിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ് അദ്ദേഹത്തിന് കിടപ്പിലായി. فاطعم الخبز واللحم, അദ്ദേഹം പാകം ചെയ്ത ഭക്ഷണം ഖുബ്സും ഇറച്ചിയും ഒക്കെ കൊടുക്കുമായിരുന്നു. അതിനർത്ഥം അളവില്ല എന്നാണ് അർത്ഥം, അളന്നിട്ടല്ല കൊടുക്കുന്നത് ഭക്ഷണം. ഒരാൾക്ക് ഇറച്ചി കൊടുക്കുമ്പോൾ, പാകം ചെയ്ത ഭക്ഷണം കൊടുക്കുമ്പോൾ അളന്നിട്ടല്ല കൊടുക്കുന്നത്, അത് ആവശ്യത്തിന് കൊടുക്കുമായിരുന്നു. ഇത് ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സഹീഹിൽ താലിഖ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഫിദിയ കൊടുക്കുകയാണെങ്കിൽ ഇതാണ് അതിന്റെ നിയമം. ഇനി മസായിലു ഫീ സിയാമി അഹിൽ ആദാർ, ഉദ്റുള്ള ആളുകൾ, ഒരിക്കലും നോമ്പ് നിൽക്കാൻ സാധിക്കാത്ത വൃദ്ധൻ കാര്യം കഴിഞ്ഞു, അതല്ലാത്ത ഉദ്റുകൾ, നോമ്പ് നിൽക്കാൻ ഇപ്പൊ പ്രയാസങ്ങൾ, പിന്നീടത് മാറും, അങ്ങനെയുള്ളവരുടെ നിയമങ്ങൾ. ഒന്നാമത്തെ ആളാണ് അൽ മരീദ്, രോഗി. ഇമാം ഖുർത്തബി റഹിമഹുള്ള പറഞ്ഞു ഉലിൽ മരീദ് ഹാലത്താൻ, രോഗിക്ക് രണ്ടവസ്ഥകൾ ഉണ്ടാവാം. ഇഹ്ദാഹുമാ അല്ലാ യുതീഖു സൗമ ബിഹാൽ, ഒരിക്കലും നോമ്പ് നിൽക്കാൻ സാധിക്കുകയില്ല. ഫഅലൈഹിൽ ഫിത്ർ വാജിബൻ, അവൻ നോമ്പ് മുറിക്കൽ വാജിബാണ്. രണ്ടാമത്തേത് അൻ യഖ്ദിറ അലാ സൗമി ബിദററിൻ വമശഖ, കുറച്ച് കഷ്ടപ്പെട്ടാൽ രോഗം വർദ്ധിക്കും, പ്രയാസങ്ങളുണ്ടാവും, അതൊക്കെ സഹിച്ചിട്ട് നോമ്പ് നോൽക്കാൻ കഴിയുമെന്ന അവസ്ഥ. ഫഹാദാ യുസ്തഹബ്ബു ലഹുൽ ഫിത്ർ, അവന് നോമ്പ് മുറിക്കൽ സുന്നത്താണ്, കാരണം പ്രയാസത്തിന്റെ ആവശ്യമില്ല. വല യസൂമു ഇല്ല ജാഹിൽ, ഒരു ജാഹിൽ മാത്രമാണ് അങ്ങനത്തെ അവസ്ഥയിൽ നോമ്പ് നോൽക്കുള്ളൂ, രോഗം വന്നിട്ട് പ്രയാസം ഉണ്ടായിട്ട് നോമ്പ് നോൽക്കുകയുള്ളൂ. ഇനി വാബിത്തുൽ മറദ് അല്ലദീ യുറഖസു ഫീഹി അൽ ഫിത്ർ, നോമ്പ് മുറിക്കാനുള്ള അനുവാദം കിട്ടുന്നത് എത്രമാത്രമുള്ള ഒരു രോഗം വരണം, ചെറിയൊരു രോഗം വേണോ? ഖാല നബിയ്യു റഹിമഹുല്ലാ ഖാല അസ്ഹാബുന, നമ്മുടെ പണ്ഡിതന്മാർ അതായത് ഷാഫിഈകൾ അവർ പറഞ്ഞു ഷർത്തു വിവാഹത്തിൽ ഫിത്രി അൻ യൽഹഖഹു ബിസ്സൗമി മശഖത്തുൻ യശഖു ഇഹ്തിമാലുഹ, സഹിക്കാൻ കഴിയാത്തൊരു പ്രയാസം ഉണ്ടാകണം, നോമ്പ് നോറ്റു കഴിഞ്ഞാൽ നമുക്കൊരു പ്രയാസം, സഹിക്കാൻ സാധിക്കാത്ത ഒരു പ്രയാസം. അമ്മൽ മറദുൽ യസീറു അല്ലദീ ലാ യൽഹഖഹു മശഖത്തുൻ ളാഹിറ, ബാഹ്യമായിട്ടൊന്നും കാണാനില്ല, ഒരു അസുഖമുണ്ട്, ഒരു ഉപരവേദന ഉണ്ട്, അത് നോമ്പായിട്ട് യാതൊരു ബന്ധവുമില്ല, നോമ്പ് നോറ്റാൽ നോമ്പ് നോച്ചിട്ടില്ലെങ്കിലും ഒരേപോലെ തന്നെ. അങ്ങനെയുള്ള നോമ്പാണെങ്കിൽ ലം യുജിസ് ലഹു അൽ ഫിത്ർ വിലാ ഖിലാഫിൻ അൻദന, അഭിപ്രായ വ്യത്യാസമില്ല, അവന് നോമ്പ് അത് നോമ്പ് മുറിക്കാൻ പറ്റൂല എന്നുള്ള കാര്യത്തിൽ. ഖിലാഫിൻ ലി അഹ്ലി ളാഹിർ, ളാഹിരിയാക്കൾ പറഞ്ഞിട്ടുണ്ട്, അവർ മരീദാണെങ്കിൽ, എന്ത് രോഗിയാണെങ്കിലും. അങ്ങനെ ആകുമ്പോൾ മുസ്ലിങ്ങൾ അധിക പേരും നോമ്പ് നോൽക്കൂല റമദാനിൽ, കാരണം എന്തെങ്കിലും രോഗമില്ലാത്ത ഭൂരിപക്ഷം ആളുകൾ രോഗികളായിരിക്കും. ഇതന്നെയാണ് മറ്റ് മദ്ഹബുകളുടെ ഒക്കെ അഭിപ്രായം. ഇനി അൽ മരീദ് മറദൻ ലാ യുർജാ ബുർഉഹു, മാറുകയില്ല, ശിഫ ഇനി ഉണ്ടാവുകയില്ല എന്ന അവസ്ഥയുള്ള രോഗം, ഇപ്പൊ ഒരു ക്യാൻസറാണ്, മരണം പ്രതീക്ഷിച്ച് കിടക്കുകയാണ്, അങ്ങനെയുള്ള ആളാണെങ്കിൽ ഹുക്മുഹു കഹുക്മി ഷെയ്ഖി അൽ ആജിസ്, നോമ്പ് നിൽക്കാൻ കഴിയാത്ത മരണം പ്രതീക്ഷിക്കുന്ന ഒരു വൃദ്ധന്റെ, നേരത്തെ പറഞ്ഞ അതേ ഹുക്മ് തന്നെയാണ് ഇങ്ങനെയുള്ള രോഗികൾക്കും. ഇനി ഹല്ലിൽ മരീദ് ഞാൻ യത്തുർക്ക നീയത്ത സൗം, ഒരു രോഗിയായതിന്റെ പേരിൽ നോമ്പ് ഒഴിവാക്കിയ ഒരു ദിവസം, പക്ഷേ പകൽ അയാൾക്ക് നോമ്പ് രോഗം മാറാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നോമ്പിനുള്ള നെയ്യത്ത് വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയാണ് വേണ്ടത്, അതല്ല അയാൾ നോമ്പ് നോൽക്കാനുള്ള നെയ്യത്ത് ആദ്യം തന്നെ ഉപേക്ഷിക്കണം, കാല അസ്ഹാബിന, അതായത് പ്രയാസം ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ച് നോമ്പിന്റെ നിയത്ത് വെക്കണം, അതല്ല രാവിലെ തന്നെ നോമ്പിന്റെ നിയത്ത് നോമ്പ് നിൽക്കുന്നില്ല എന്ന് വിചാരിക്കണം. മനവി റഹിമഹുള്ളാഹ് ഇൻ കാന അൽ മറദുൽ മുജവ്വിദുൽ ഫിത്രി മുതബ്ബഖൻ ഫലഹു തർക്കു നിയത്ത് ബില്ലയിൽ. ഈ രോഗം എന്ന് പറയുന്നത് അവന് കുറെ കാലമായിട്ട് രോഗമുള്ളതാണ്, അങ്ങനെയാണെങ്കിൽ അവൻ രാത്രി തന്നെ നിയത്ത് ഒഴിവാക്കാം. അപ്പൊ ഇൻകാന യഹിമു വ ഇൻഖത, അല്ലെങ്കിൽ ഇടക്ക് വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ്, ഇടക്ക് വേദന ഉണ്ടാകുന്ന പോയി അങ്ങനെയുള്ള രോഗമാണെങ്കിൽ വക്തുൽ ഹുമ്മ ലാ യഖ്ദുറു അലാ സൗം, നല്ല പനി കൂടി കഴിഞ്ഞാൽ അവന് നോമ്പ് നോക്കാൻ കഴിയില്ല, അങ്ങനെയാണ് അവൻ കുറച്ച് കാലമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളാണെങ്കിൽ ഫലഹു തർക്കു നിയ്യ വഇല്ല ഫാലിഹ യൻവിയമ ലൈൽ, അവന് രാത്രിയിൽ ആദ്യത്തെ രീതിയിലാണെങ്കിൽ രാത്രിയിലെ നിയ്യത്ത് ഒഴിവാക്കുക, അല്ലെങ്കിൽ നിയ്യത്ത് വെക്കുക. ഥുമ്മ ഇൻ ആദൽ മറദു വഖ്താദ ഇൽ ഫിത്ർ അഫ്തറ, പിന്നെ രോഗം തിരിച്ചു വന്നാൽ അവന് ആ സമയത്ത് നോമ്പ് മുറിക്കാം. അൽ ഹാമിലു വൽ മുർളിഅ, അതുപോലെ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ കുട്ടിക്ക് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ. ഫിൽ മസ്അലതി അഖ്വാൽ, ഈ മസലയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉലമാക്കൾ. ഒന്നാമത്തേത് അന്നഹുമ തുഫ്തിറാനി, അവർ നോമ്പ് മുറിക്കാം, നോമ്പ് ഒഴിവാക്കാം. വതുത് ഇമാനി അൻ കുല്ലി യൗമിൻ മിസ്കീന, ഓരോ ദിവസവും ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുക്കുക. വലൈസ അലൈഹിം അൽ ഖളാ, അവർ ഖളാ ആക്കേണ്ടതില്ല. ഉഹു ഖൗലു അക്രിമ വസഈദ് ഇബ്നു ജുബൈർ വൽ ഖാസിം ഇബ്നു മുഹമ്മദ് വ ഇസ്ഹാഖ് ഇബ്നു റാഹൂയ, ഇങ്ങനെയുള്ള താബിഈങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അവർ നോമ്പ് ഒഴിവാക്കാം, പിന്നെ ഫിദ്യ കൊടുക്കുക ഖളാ ഇല്ല എന്നാണ്. വസഹഹ ഹാദൽ ഖൗലു അൻ ഇബ്നു അബ്ബാസിൻ കമാ ഫി തഫ്സീർ തബരി, തഫ്സീർ തബരിയിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സഹീഹായി വന്നിട്ടുണ്ട്. അസാനി, രണ്ടാമത്തേത് അന്നഹ യുഫ്തിറാനി വ യഖ്ളിയാനി വലാ ഫിദ്യ, അവർ നോമ്പ് മുറിക്കുക പിന്നീട് നോറ്റ് വീട്ടുക, ഫിദ്യ കൊടുക്കേണ്ടതില്ല. ബഹു ഖൗലുൽ ഹസൻ വ നഖഈ വ അത്വാ വ സുഹരി, ഇവരുടെയൊക്കെ കൗല് താബിഈങ്ങളായിട്ടുള്ള ആളുകൾ, അവരുടെ കൗല് ഇതാണ്. വ ളഹാഖ് വ ലൗസാഇ വ റബീഅ വ സുഫിയാൻ സൗരി വ ബി ഹനീഫ വ അസ്ഹാബി വ ലൈസ് വ തബരി വ ബി സൗർ വ ബി ഉബൈദ് ബഹു ഖൗലു മാലിക് ഫിൽ മർദി വ ഷാഫിഈ ഫി അഹദി ഖൗലിഹി ഫിൽ ഹാമ. ഇവർക്ക് തെളിവുള്ളത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം قال ان الله عز وجل وضع عن المسافر الصوم, അല്ലാഹു നോമ്പുകാരന് യാത്രക്കാരന് നോമ്പ് ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു. വശത്ര സ്വല, നമസ്കാരത്തിന്റെ പകുതിയും ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു, ദുഹറും അസറും ഇശായും രണ്ടു വീതം. വ അനിൽ ഹുബ്ല വൽ മുർദി അസ്സൗം, അതുപോലെ മുല കൊടുക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ ഗർഭിണിയായ സ്ത്രീക്ക് നോമ്പ് അല്ലാഹു ഒഴിവാക്കിയിരിക്കുന്നു. വഹാദൽ ഖൗലു ഹുവ റാജിഹ്, ഇതാണ് ശരിയായ അഭിപ്രായമായിട്ട് തോന്നുന്നത്. കാരണം എന്താണ്? ഇവിടെ യാത്രക്കാരന്റെ കൂടെയാണ് ഗർഭിണിയായ സ്ത്രീയെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ യാത്രക്കാരന്റെ വിധി എന്താണ്? അയാൾ പിന്നീട് കഥാക്കുകയാണ്, ഫിദിയെ കൊടുക്കുന്നില്ല. വഹു തർജീഹു ഷെയ്ഖുന മുഖ്ബിൽ അൽവാദിഇ റഹിമഹുല്ലാഹ് വ ഷെയ്ഖ് ഇബ്നു ബാസ് വ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുല്ലാഹി അലൈഹിം, ഇബ്നു ബാസും ഇബ്നു ഉസൈമീനും ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതാണ്. അസ്സാലിത്, മൂന്നാമത്തെ ഒരു കൗലുണ്ട്, എന്താണ്? ഇൻ ഖാഫ അലാ അൻഫുസിഹിമ ലാ ഗൈർ, ഈ പെണ്ണ് അവൾക്കാണ് അപകടം ഉണ്ടാവുന്ന പേടിക്കുന്നത്. ഗർഭിണി ആയിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്നുള്ള പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് അസുഖം വരുന്നുള്ള പേടിയാണ്, കുട്ടിക്കൊന്നും പറ്റില്ല എന്നുള്ള ഒരു പേടിയില്ല. അല്ലെങ്കിൽ അല അൻഫുസിഹിമ വലദിഹിമ, രണ്ടുപേർക്കും അപകടം വരുന്ന പേടിക്കുന്നുണ്ട്, കുട്ടിക്കും എനിക്കും രണ്ടാൾക്കും അസുഖം വരുന്നുണ്ട് എന്ന് പേടിക്കുന്നുണ്ട്. അതായത് ഈ പെണ്ണ് അവിടെ റോൾ ഉണ്ടെങ്കിൽ അവർക്കൊരു അപകടം വരുമെന്ന് പേടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് വേണ്ടിയാണ് നോമ്പ് മുറിക്കുന്നത്. വഖല്ലത്ത, അങ്ങനെയാണെങ്കിൽ അഫ്തറത്ത വഖല്ലത്ത, അവര് നോമ്പ് മുറിക്കുകയും നോമ്പ് നോറ്റു വീട്ടുകയും വേണം. വല ഫിദിയത്ത് അലൈഹിമ, അവർക്ക് പിന്നെ ഫിദിയയില്ല. വൈൻ ഖാഫത്ത അല വലദിഹിമ അല അല അൻഫുസിഹിമ, ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ആണ് അവർ ചെയ്യുന്നതെങ്കിൽ, കുട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവർ നോമ്പ് മുറിക്കുന്നതെങ്കിൽ, അഫ്തറത്ത വഖല്ലത്ത, അവർ നോമ്പ് മുറിക്കുകയും ഖളാക്കുകയും വലൈഹിമൽ ഫിദ്യ, ഫിദ്യ കൊടുക്കുകയും കൂടി വേണം. ബഹുവ ഖൗലു ശാഫിഈ വ അഹ്മദ് വ റുവിയ ദാലിക അൻ മുജാഹിദ്. അറാബി, നാലാമത്തെ ഖൗല്, അൽഹാമിലു തുഫ്തിർ വ തഖ്ലി വലാ ഫിദ്യ, ഹാമിലിനെയും രണ്ട് മുറലിനെയും ഗർഭിണിയെയും മുല കൊടുക്കുന്ന സ്ത്രീയെയും രണ്ടാക്കിയിട്ട്, ഗർഭിണിയായ സ്ത്രീയാണെങ്കിൽ അവർക്ക് ഫിദ്യയില്ല, മുല കൊടുക്കുന്ന കുട്ടി മുല കൊടുക്കുന്ന കൊടുക്കുന്ന സ്ത്രീയാണെങ്കിൽ അവർ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്, അപ്പൊ അവർക്ക് ഫിദ്യയുണ്ട്. ഇങ്ങനെയുള്ള രണ്ട് വേർതിരിച്ച് പറഞ്ഞു ഇമാം ഷാഫി റഹ്മത്തുള്ള പറഞ്ഞിട്ട്. അഞ്ചാമത്തേത് ലാ ഖളാ അലൈഹിമ വലാ ഇത്ആം, അവർക്ക് നോറ്റ് വീട്ടേണ്ടതുമില്ല, ഭക്ഷണം കൊടുക്കേണ്ടതുമില്ല, ഒന്നുമില്ല. വഹുവ ഖൗലു ഇബ്നു ഹസ്ം റഹിമഹുള്ളാഹ്, ഇബ്നു ഹസ്ം പറഞ്ഞിട്ടുള്ളതാണ്. വസ്തദല്ല ബി ഹദീസ് അനസ് അൽ മുതഖദ്ദിം, അവർ ഈ നേരത്തെ കഴിഞ്ഞ ഹദീസാണ് ഇബ്നു ഹസ്ം തെളിവാക്കിയത്. വഅനിൽ ഹുബ്ല വൽ മുർളി അസ്സൗം, ഗർഭിണിക്കും പിന്നെ മുല കൂട്ടുന്ന സ്ത്രീക്കും അള്ളാഹു നോമ്പ് ഒഴിവാക്കിയിരിക്കുന്നു. പിന്നെ യാത്രക്കാരൻ്റെ അവർ വേറെ തെളിവുണ്ട്, യാത്രക്കാരന് പിന്നീട് നോൽക്കാൻ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് പിന്നെ നോൽക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് അവർ പൂർണ്ണമായി ഒഴിവാക്കിയിരിക്കുന്നു ഇബ്നു ഹസ്ം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ റാജിഹായ ഖൗല് കൂടുതൽ നമുക്ക് ആയത്തിന്റെ ലാഹിറിനോടും അതുപോലെ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ കവായതുകളോട് യോജിച്ച് വരുന്നത് എന്താണ്? ഇബ്നു തൈമിയ ഇബ്നു ബാസ് ഒക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ അവര് നോമ്പ് യാത്രക്കാരന്റെ പോലെ തന്നെ നോറ്റ് വീട്ടിയാൽ മാത്രം മതി, ഫിദിയ കൊടുക്കേണ്ടതില്ല ഏതവസ്ഥയിലായിരുന്നാലും എന്നാണ്. തഫ്രീഖില്ല, ആർക്കാണ് അപകടം എന്നുള്ളൊരു തഫ്രീഖ് അതൊന്നും ഹദീസിൽ വന്നിട്ടുള്ളതെന്നല്ല. രണ്ടുപേർക്കായാലും ഏതവസ്ഥയിലായാലും നോമ്പ് നോറ്റ് വീട്ടിയാൽ മാത്രം മതി. അടുത്ത അൽ ഹായിദ് വൻ നുഫസ, ആർത്തവകാരി അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം അടുത്ത ദിവസങ്ങളിലുള്ള സ്ത്രീ. ഖാല നബി റഹിമഹുല്ലാ ലാ യസ്ഹു സൗമുൽ ഹായിദ് വൻ നുഫസ, അവർ നോമ്പ് നോറ്റാലും ശരിയാവുകയില്ല. വലാ യജിബു അലൈഹിമ, നിൽക്കാൻ അവർക്ക് വാജിബുമില്ല. വയഹ്റുമു അലൈഹിമ, നോമ്പ് നിൽക്കൽ ഹറാമാണ്. വയജിബു ഖളാഉഹു, അത് നോറ്റ് വീട്ടൽ ഫർളാണ്. വഹാദ മുജ്മഉൻ അലൈഹി, ഇതൊക്കെ ഇജ്മാആണ്. അതായത് ഗർഭിണി ആർത്തവകാരികളുടെ സ്ത്രീ നോമ്പ് നോക്കൽ ഹറാമാണ്, അതുപോലെ നോറ്റ് വീട്ടൽ ഫർളാണ്. ഖളാ ഇല്ല, അഫൻ ഫിദിയ ഇല്ല, ഇതൊക്കെ ഇജ്മാആണ്. അതുപോലെ തന്നെ ഇബ്നു ഹസമും ഇബ്നു ഖുദാമയും ഷെയ്ഖുൽ ഇസ്ലാമും ഒക്കെ ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്, കുന്നാ നുഅ്മറു ബിഖളാഇ സൗം വലാ നുഅ്മറു ബിഖളാഇ സലാ, ഞങ്ങൾ നമസ്കാരം ഖളാഅക്കാൻ കൽപ്പിച്ചിട്ടില്ല, നോമ്പ് ഖളാഅക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇനി ഇദൻ ഖത്അ ദമു അനിൽ മർഅത്തി അസ്നാ അന്നഹാരി ഫഹൽ യൽസമുഹൽ ഇംസാക്, ഹൈലൈറ്റഡ് സ്ത്രീ അവർക്ക് പകലിൽ ഹൈൽ നിന്നു, അങ്ങനെയാണെങ്കിൽ ആ ബാക്കിയുള്ള സമയത്ത് അവർ നോമ്പുകാരിയെ പോലെ നിൽക്കണോ? എന്ത് ചെയ്യണം? ഫിൽ മസ്അലത്തി ഖൗലാൻ, രണ്ട് കൗലുണ്ട്. ലായൽ ജമുഹ, അങ്ങനെ നിർബന്ധമില്ല, ഭക്ഷണം കഴിക്കാം. മിൻഹു മാലിക് ഷാഫി അഹമ്മദ് ബിരിവായ വഹാദ ഹുവ സഹി, അവർക്ക് ഭക്ഷണം കഴിക്കാം, ഇതാണ് ശരിയായ അഭിപ്രായം. ആദമി വജൂദി ദലീലിൻ അല ഈജാബിൽ ഇംസാക്കി അലൈഹ, അവര് വിട്ടു നിൽക്കണം, ഭക്ഷണം ഒഴിവാക്കണം എന്ന് പറയാൻ ഒരു ദലീലില്ല, അതുകൊണ്ട് ഇതാണ് ശരിയായ അഭിപ്രായം. ഇനി ഒതുറുള്ള മറ്റൊരാളാണ് അൽ മജ്നൂൻ, ഭ്രാന്തനായ ഒരാൾ. നബി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അൽ മജ്നൂനു ലായൽ ജമുഹു സൗമു ഫിൽ ഹാൽ, ഭ്രാന്തനായ ഒരാൾക്ക് ഭ്രാന്ത് ഉള്ളിടത്തോളം കാലം നോമ്പില്ല എന്നുള്ളത് ഇജ്മാ ഉണ്ട്. ഹദീസി വൽ ഇജ്മാ, അത് ഫിദിയയോ മറ്റ് കഫാറത്തോ ഒന്നുമില്ല, അയാൾക്ക് നോമ്പില്ല എന്നുള്ളത് ഇജ്മാ ആണ്. ഇനി ഭ്രാന്ത് മാറിക്കഴിഞ്ഞാലോ അവന് നോറ്റ് വീട്ടേണ്ട ആവശ്യമില്ല. സവാ ഉൻ ഖല്ല ഔ കസുർ, കുറഞ്ഞാലും കൂടിയാലും. ഇപ്പോ പിന്നെ ചില ആളുകളുണ്ടായിരിക്കും മാനസികമായ രോഗങ്ങളുള്ള ആളുകൾ, കുറച്ച് ദിവസങ്ങൾ അവർക്ക് ഓർമ്മയില്ലാതെ, അങ്ങനെയുള്ള ആളുകൾ ഒരുപാടുണ്ട്. രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ച് ഉറങ്ങും, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അവർക്ക് ഈ ബുദ്ധിയുടെ പ്രശ്നം കൊണ്ട് ഉറങ്ങുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർ നോറ്റ് വീട്ടേണ്ടതില്ല. റുഫി അൽ ഖലമു അൻ സലാസ്, മൂന്നാളുകളുടെ കാര്യത്തിൽ മലക്കുകൾ പേന കൊണ്ട് എഴുതുന്നില്ല. അതിൽ പറഞ്ഞ് വൽ മജ്നൂൻ ഹത്ത യുഫീഖ്, ബോധം വരുന്നത് വരെയുള്ള ഭ്രാന്ത്. ഇനി അതുപോലെ അസ്വബി, ചെറിയ കുട്ടി, അതും അഭിപ്രായ വ്യത്യാസം ഉണ്ടല്ലോ, പ്രായപൂർത്തി ആവാത്ത ചെറിയ കുട്ടിക്ക് നോമ്പ് നിൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പത്താമത്തെ ഉദറുള്ള ഒരാളാണ് അൽ മുജാഹിദ് ഫി സബീലില്ല, ജിഹാദ് ചെയ്യുന്ന ഒരാൾ. ഇബ്നു ഖയ്യിം റഹിമഹുള്ളാ പറഞ്ഞു, ഫലു ഇത്തഫഖ മിത്ലു ഹാദാ, ഇങ്ങനെയുള്ളൊരു സംഭവം, അതായത് ജിഹാദ് ഉണ്ടായാൽ ഫിൽ ഹദർ, ഹദറിൽ ഒരു യാത്ര പോവാതെ ആണ് ജിഹാദ് ഉണ്ടാവുന്നത്. വക്കാന ഫിൽ ഫിത്ര് ഖുവ്വതൻ ലഹും അലാ ലഖായ അദുവിഹിം ഫഹൽ ലഹും അൽ ഫിത്ർ, അവർ നോമ്പ് മുറിച്ചാൽ അവർക്ക്, കാരണം യാത്രക്കാരൻ്റെ ഹദീസുകൾ വന്നിട്ടുണ്ട്, അപ്പൊ യാത്ര പോയിട്ട് ഒരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവർ യാത്രയിലാണ്, അപ്പോൾ സംശയമല്ല യാത്രയുടെ ഹുക്കുമുകൾ തന്നെ. എന്നാൽ യാത്രയില്ലാതെ ഹദറിൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ നോമ്പ് മുറിക്കണോ? അങ്ങനെയാണ് ഫിഹി ഖൗലാനി അസഹഹുമ ദലീലൻ അന്നലഹും ദാലിക, ദലീലിനോട് ചോദിച്ചത് അവർക്ക് നോമ്പ് മുറിക്കാം എന്നുള്ളതാണ്. വഹു ഇഖ്തിയാർ ഇബ്നു തൈമിയ വബിഹി അഫ്തൽ അസാഖിറുൽ ഇസ്ലാമിയ ലമ്മാ ലഖുൽ അദുവ ബിദാഹിരി ദിമശ്ക്. ഇബ്നു തൈമിയ ദമസ്കസിൽ വെച്ച് താത്താരികളുമായിട്ട് അവിടുത്തെ ഇസ്ലാമിക സൈന്യം യുദ്ധം ചെയ്തപ്പോൾ അവർക്ക് ഫത്വ കൊടുത്തത് എങ്ങനെയാണ്? നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അവരോട്, ഇബ്നു തൈമിയ നോമ്പ് മുറിച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. വല അറൈബ അന്നൽ ഫിത്ർ ലിദാലിക ഔല മിനൽ ഫിത്ർ ലിമുജറദി സഫർ, യാത്രക്ക് ഫിത്ർ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിന് അത് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയത്തിന്റെയും ആവശ്യമില്ല. ബൽ ഇബാഹത്തുൽ ഫിത്രിൽ മുസാഫിരി തംബീഹുൻ അലാ ഇബാഹതി ഫീ ഹാദിഹിൽ ഹാല, യുദ്ധത്തിൽ അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള സൂചനയാണ് യാത്രയിൽ നോമ്പ് മുറിക്കാനുള്ള അനുവാദം. ഫഇന്നഹ അഹഖു ബിജവാസി ലിഅന്നൽ ഖുവത ഹുനാക തഖ്തസ്സു ബിൽ മുസാഫിർ വൽ ഖുവത ഹുനാ ലഹു വലിൽ മുസ്ലിമീൻ, കാരണം യാത്രക്കാരന് നോമ്പ് മുറിക്കുന്നത് എന്തിനാണ്? അവന്റെ യാത്ര പൂർത്തിയാക്കാനുള്ള ഖുവത്ത് കിട്ടാൻ വേണ്ടി. എന്നാൽ ഇവിടെ ഇസ്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ഒരു മുജാഹിദ്, അയാൾ നോമ്പ് മുറിക്കുന്നത് എല്ലാ മുസ്ലിങ്ങൾക്കും വേണ്ടിയാണ്, അവരുടെ വിജയത്തിന് വേണ്ടിയാണ്. വലി അന്ന മശക്കത്തൽ ജിഹാദി അളവമിൻ മശക്കത്തി സഫർ, ജിഹാദിന്റെ പ്രയാസം യാത്രയുടെ ഇതിനേക്കാൾ വലിയ പ്രയാസമാണ് എന്നുള്ളതുകൊണ്ട്. ആ യാത്രയോടാണ് ഇത്യാസാക്കൽ, അപ്പം നോറ്റുവിടും ഇൻഷാ അല്ലാ. ബാക്കി നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ പിന്നെ ഇതൊക്കെ വായിക്കാം. ഇപ്പം നമ്മൾ ഒരുപാട് മസലകൾ വായിച്ചിട്ടുണ്ട്, ഇത് ഒരു ദിവസം ഒരു കാര്യം പഠിക്കാൻ പാടുള്ളൂ, പക്ഷെ നമ്മളെ കുറ്റം കൊണ്ട് നമുക്ക് വായിക്കേണ്ടി വരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നാഫി ആയ ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക്, സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.